warahmatullahi wabarakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa na'udzu billahi min shururi anfusina wa min sayyiati a'malina may yahdihillahu fala mudilla la wa may yudlil fala hadiya la wa ashhadu an la ilaha illallah wahdahu la sharika la wa ashhadu anna muhammadan 'abduhu wa rasuluh. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم انما يعمر مساجد الله من امن بالله واليوم الاخر واقام الصلاه واتى الزكاه فعسى اولئك ان يكونوا من المهتدين. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം തഖ്വ മുറുകപ്പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിസര പ്രദേശങ്ങളിലുള്ള സലഫികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിന് വക നൽകുന്ന ഒരു ദിവസമാണിന്ന്. അൽഹംദുലില്ലാ, കിലോമീറ്ററുകൾ ചുറ്റളവിൽ നമുക്ക് ഒരു സലഫി പള്ളിയില്ലാത്ത ഒരു സ്ഥലത്ത് ഇവിടെ ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു സലഫി കേന്ദ്രം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സലഫി ആദർശത്തിനും ആദർശ ബന്ധുക്കൾക്കും ഈ പരലോകത്ത് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായി മാറുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു കേന്ദ്രമായി ഈ കേന്ദ്രം മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ സന്ദർഭത്തിൽ ഇതിനുവേണ്ടി പരിശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. സ്ഥലം വാങ്ങിയത് മുതൽ ഈ ഉദ്ഘാടന ദിവസം വരെ ഇതിനു വേണ്ടി അധ്വാനിച്ച കഷ്ടപ്പെട്ട ആളുകൾ, നമുക്ക് പള്ളിക്ക് വേണ്ടി സ്പോൺസർഷിപ്പ് നൽകിയത് കേരളത്തിലെ ഒരു ചെറുപ്പക്കാരനാണ്. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പേരോ വിവരങ്ങളോ വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഏതായിരുന്നാലും ഒരു വലിയ പാഠം അദ്ദേഹത്തിനെ പോലുള്ള ആളുകളിൽ നമുക്കുണ്ട്. ഒരു വലിയ പണക്കാരനല്ല അദ്ദേഹം, പക്ഷേ പള്ളി ഉണ്ടാക്കണമെന്നൊരാഗ്രഹം കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞതാണ്. ഇൻഷാല്ലാ, നിങ്ങൾ നിയ്യത്താക്കിക്കോളൂ, നിങ്ങൾക്ക് നല്ലൊരു പള്ളി ഉണ്ടാക്കാം. അങ്ങനെ ഏതാണ്ട് 20 ലക്ഷത്തിന് തീരുമെന്ന് വിചാരിച്ച് അവസാനപ്പോ 30 ലക്ഷത്തോളം എത്തിയാണ് നിൽക്കുന്നത്. അതാണല്ലോ ഇന്നത്തെ ചെലവും കൂലിയൊക്കെ വർദ്ധിച്ച കാലാണല്ലോ. മാത്രമല്ല, പള്ളിയാകുമ്പോ ഏറ്റവും നല്ല സാധനങ്ങളാണല്ലോ വെക്കേണ്ടത്, ലോക്കൽ സാധനങ്ങളൊന്നും വെക്കില്ല. അപ്പൊ അതുകൊണ്ട് വർദ്ധിച്ചു വന്നു. ഏതായാലും ഇതുവരെ എത്തി. ഇനി ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഈ പരിസരവാസികളായ സലഫികളെ സംബന്ധിച്ചിടത്തോളം, ഇത് നിലനിർത്തുക എന്നതാണ് ഏറ്റവും വലിയ ബാധ്യതയായിട്ടുള്ളത്. പള്ളികൾ ഉണ്ടാകാനല്ല, അത് നല്ല നിലക്ക് നടത്തിക്കൊണ്ടുപോകാനാണ് നാം ത്യാഗങ്ങൾ ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഇതിനോട് സഹകരിച്ച് പരസ്പര സഹായ സഹകരണങ്ങളിലൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. കുറെ സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെയുള്ള ഒരുപാട് മുസ്ലിമീങ്ങളുള്ള ഒരു ഏരിയയാണ് വിട്ടില. അവിടെ ഇൻഷാല്ലാ നമുക്ക് സലഫി പ്രവർത്തനത്തിന് ഒരു കേന്ദ്രം ഉണ്ടാവുക എന്നത് വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ്. അള്ളാഹു ഇതിനു വേണ്ടി പരിശ്രമിച്ച ആളുകൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൻ ബന മസ്ജിദൻ يَبْتَغِي بِهِ وَجْهَ اللَّهِ بَنَى اللَّهُ لَهُ مِثْلَهُ فِي الْجَنَّةِ ആരെങ്കിലും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പള്ളി നിർമ്മിച്ചാൽ അതിന് തുല്യമായതൊന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അയാൾക്ക് സ്വർഗത്തിൽ നിർമ്മിച്ചു നൽകുന്നതാണ്. ദുനിയാവിലെ വീടും പരലോകത്തെ വീടും നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ഇതിന് തുല്യമായ ഒരു വീട്, ഇതിനോട് കിടപിടിക്കുന്ന ഒരു വീട് പള്ളി ഉണ്ടാക്കിയ ആൾക്ക് അല്ലാഹു നിർമ്മിച്ചു നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനുവേണ്ടി ഇത്രയും പണം ചെലവഴിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ പണം അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നീക്കിവെച്ച ആ സഹോദരന് അള്ളാഹു നാളെ പരലോകത്ത് അർഹമായ പ്രതിഫലം നൽകട്ടെ. സ്വർഗത്തിൽ അദ്ദേഹത്തിന് ഇതിന് തുല്യമായൊരു വീട് അള്ളാഹു നൽകട്ടെ എന്ന് നമുക്കിവിടെ വെച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ സന്ദർഭത്തിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. തംബീഹുൽ അനാം ലിമാ യതഅല്ലഖു ബിൽ മസാജിദി മിൻ ഫളായിൽ വആദാബ് വഅഹ്കാം എന്ന പേരിൽ ഷെയ്ഖ് അബു ഇബ്രാഹിം ഉമറുൽ ജസാഇരി, ഇത് ദുബൈയിലെ ദാറുൽ ബിർറ് പള്ളിയിലെ ഇമാമായിരുന്ന ഒരു പണ്ഡിതനാണ്, അദ്ദേഹം എഴുതിയിട്ടുള്ള ചെറിയ പുസ്തകമാണിത്. ഷെയ്ഖ് അബ്ദുറസാഖുൽ ബദർ ഹഫിള്ളാഹുല്ലാ ഇന്ന് മദീനയിലുള്ള അദ്ദേഹമാണ് ഇതിന് മുഖവര എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകത്തിലെ ചില അധ്യായങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, ബാബു മാജാ അഫി ഫളിൽ മസാജിദ്, പള്ളികളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന അധ്യായം. പള്ളിയുടെ മഹത്വം, പള്ളിയുടെ ശ്രേഷ്ഠത, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട, അവന്റെ വീടിനേക്കാൾ അവൻ സ്നേഹിക്കേണ്ട ഒന്നാണ് പള്ളി. അതിൽ യാതൊരു സംശയമല്ല. ഇത് അള്ളാഹുവിന്റെ വീടാണ്, ബൈത്തുല്ലാഹ്. അള്ളാഹു തന്നെ ഖുർആനിൽ തന്നിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, വഅന്നൽ മസാജിദ ലില്ലാ, പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു. പള്ളികൾ അള്ളാഹുവിന്റേതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പള്ളി, അള്ളാഹുവിന്റെ ഭവനം എന്ന പ്രത്യേകത അതിനുണ്ട്. അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടാൻ ഇവിടെ ഏതു സന്ദർഭത്തിലും ഒരാൾക്ക് നിസ്കരിക്കാനും ഏറ്റുകാഫിരിക്കാനും അതുപോലെ തന്നെ ദിക്ർ ചൊല്ലാനും ഖുർആൻ പാരായണത്തിനുമൊക്കെ അതിനെല്ലാം കൂടി വഖഫ് ചെയ്യപ്പെട്ട ഒരു സ്ഥലമാകുന്നു പള്ളി. അതുകൊണ്ട് തന്നെ പള്ളിയുടെ മഹത്വം അത് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എന്നതാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലം അള്ളാഹുവിന്റെ പള്ളികളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ, സൗണ്ട് കുറച്ചാട്ടെ, സൗണ്ട് ഒന്ന് കുറക്ക്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ അസ്വാഖുഹ, അള്ളാഹ് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം അങ്ങാടികളാകുന്നു, മാർക്കറ്റുകളാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹ് ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന പരിഗണന പുണ്യകർമ്മങ്ങൾ നടക്കുന്ന നന്മകൾ മാത്രം നടക്കേണ്ട, തഖ്വയിൽ അടിത്തറയിട്ട ഒരു സ്ഥാപനമാകുന്നു യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീ ഹസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുബ്ബി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തു വലാ ബൈഉൻ അൻ ദിക്രില്ലാ വഇഖാമി സ്സലാത്തി വഇതാഇ സകാ യഖാഫുന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ചില വീടുകളിൽ അവിടെയാണ് അള്ളാഹുവിന്റെ വെളിച്ചമുള്ളത്, അത് ഉയർത്തപ്പെടുവാനും അവിടെ അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുവാനും അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവുമൊക്കെ ചില ആളുകൾ അള്ളാഹുവിനെ ആ പള്ളികളിൽ വെച്ച് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കച്ചവടമോ അവരെ ബിസിനസ്സുകളോ ഒന്നും തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ നിസ്കാരം നിലനിർത്തുന്നതിൽ നിന്നും സകാത്ത് കൊടുക്കുന്നതിൽ നിന്നും അവരെ അശ്രദ്ധമാക്കുന്നില്ല. കാരണം അവർ ഒരു ദിവസത്തെ ഭയപ്പെടുന്നു, ഹൃദയങ്ങളും കണ്ണുകളും ഇളകിമറിയുന്ന, താളം തെറ്റുന്ന ഒരു ദിവസത്തെ. ഇത് സഹാബത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. അവരുടെ കച്ചവടങ്ങളോ അവരുടെ ജോലികളോ ഒന്നും തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും അള്ളാഹുവിന് വേണ്ടി നിസ്കാരം നിലനിർത്തുന്നതിൽ നിന്നും അവരെ അശ്രദ്ധമാക്കുന്നില്ല. അങ്ങനെയുള്ള ചില ആളുകളാണ് ആ പള്ളികളിൽ ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രശംസിച്ചു പറഞ്ഞത്
നമുക്ക് സൂറത്ത് അന്നൂറിൽ കാണാൻ സാധിക്കും. അതുപോലെ സൂറത്തുൽ ബഖറയിൽ കാണാം, വമൻ അളമു മിമ്മൻ മനഅ മസാജിദല്ലാ അൻ യുദ്കറ ഫീഹ ഇസ്മുഹു, അള്ളാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം സ്മരിക്കപ്പെടുന്നതിനെ തടയുന്നവനേക്കാൾ അക്രമി മറ്റാരുണ്ട്. വസഅ ഫീ ഖറാബിഹ, അതുപോലെ പള്ളികളുടെ നാശത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവനേക്കാൾ അക്രമി ആരുണ്ട്? ഉലായിക മാ കാന ലഹും മൻ യദ്ഖുലുഹ ഇല്ലാ ഖായിഫീൻ, ഭയപ്പാടോടുകൂടിയല്ലാതെ അവർക്ക് ആ പള്ളികളിൽ പ്രവേശിക്കാവതല്ല. ലഹും ഫി ദുനിയാ ഖിസ്യുൻ, അവർക്ക് ദുനിയാവിൽ നിന്ദ്യതയുണ്ട്. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അലീം, ആഖിറത്തിൽ അവർക്ക് ഗുരുതരമായ ശിക്ഷയുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ പള്ളികളിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്നതിന് തടസ്സം ചെയ്യുക, പള്ളിയുടെ നാശത്തിനു വേണ്ടി പരിശ്രമിക്കുക, അതെല്ലാം ഈ ദുനിയാവിൽ നിന്ദ്യതയും പരലോകത്ത് ഗുരുതരമായ ശിക്ഷയും ലഭിക്കുന്ന കാര്യമാണ് എന്ന് സൂറത്തുൽ ബഖറയിലെ 114-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാകുന്നു വാസ്തവത്തിൽ പള്ളി എന്ന് പറയുന്നത്. 4-7 വിഭാഗത്തിന് അള്ളാഹുവിന്റെ പ്രത്യേക തണൽ, അർശിന്റെ തണൽ ലഭിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിൽ ഒരാളാരാണ്? വശാബ്ബുൻ നജഅ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിന് ഇബാദത്തെടുത്തുകൊണ്ട് വളർന്നു വരുന്ന ഒരു യുവാവ്. അതുപോലെ തന്നെ വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസ്ജിദ്, പള്ളിയുമായി ഹൃദയം ബന്ധിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി. എപ്പോഴും പള്ളിയുമായിട്ട് ഹൃദയം ബന്ധിപ്പിക്കപ്പെട്ട പള്ളിയിൽ വരിക, പള്ളിയിലെ കാര്യങ്ങൾ അന്വേഷിക്കുക, പള്ളിക്ക് വേണ്ടി പരിശ്രമിക്കുക. നിത്യം ഒരു ദിവസം പോലും പള്ളിയുമായി ബന്ധപ്പെടാതെ അയാൾക്ക് സാധ്യമല്ല. അങ്ങനെ അയാളുടെ ഹൃദയം പള്ളിയുമായി കണക്റ്റഡാണ്, ബന്ധിപ്പിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇൻഷാ അല്ലാ നാളെ ആർശിന്റെ പ്രത്യേക തണൽ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം, അമറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിബിനാഇൽ മസാജിദി ഫിദ്ദുവർ വഅൻ തുനല്ലഫ വഅൻ തുതയ്യബ. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ താമസിക്കുന്ന വീടുകൾക്കിടയിൽ പള്ളി നിർമ്മിക്കുവാനും അത് വൃത്തിയാക്കി വെക്കുവാനും അത് സുഗന്ധമുള്ളതാക്കി വെക്കുവാനും കൽപ്പിച്ചു എന്ന്. മുസ്ലിം പള്ളികളുടെ പ്രത്യേകത, മുസ്ലിമീങ്ങൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിലാണ് പള്ളി ഉണ്ടാവുക. എന്നാൽ ക്രിസ്ത്യാനികളുടെ പള്ളി അത് ഒരൊഴിഞ്ഞ സ്ഥലത്തായിരിക്കും, കാരണം ഞായറാഴ്ച മാത്രമേ അവർക്ക് പള്ളിയിൽ പോകേണ്ടതുള്ളൂ. മുസ്ലിമീങ്ങൾക്ക് അങ്ങനെയല്ല, 5 നേരവും പള്ളിയിൽ വരണം. അതുകൊണ്ട് ആളുകൾ താമസിക്കുന്നതിനിടയിലാണ് എന്ത് ചെയ്യേണ്ടത്? പള്ളി ഉണ്ടാക്കേണ്ടത്. പിന്നെ പള്ളികൾ വൃത്തിയായി വെക്കുക, പള്ളി സുഗന്ധപൂരിതമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പള്ളിയിൽ ഖിബ്ലയുടെ ഭാഗത്തായിട്ട് ആരുടെയോ ഒരു മൂക്കള പള്ളിയിൽ അവശേഷിക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം വന്നു, അവിടുത്തെ മുഖം ചുവന്ന് തുടുത്തു. അപ്പോൾ ഒരു അൻസാരി സ്ത്രീ ഓടി വന്നിട്ടത് ചുരണ്ടിക്കളഞ്ഞു, എന്നിട്ട് അവിടെ കുറച്ച് അത്തർ പുരട്ടി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദ, ഇത് എത്ര നല്ല കാര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ പള്ളി വൃത്തിയാക്കി വെക്കുക, പള്ളി സുഗന്ധമുള്ളതാക്കി വെക്കുക എന്നത് എല്ലാവർക്കും ബാധ്യതയുള്ള കാര്യമാണ്. ഇപ്പൊ പള്ളി ക്ലീനിങ്ങിന് നമ്മൾ ആളെ നിശ്ചയിക്കും, പക്ഷേ പലപ്പോഴും ഇന്ന് കാണുന്നത് വലിയ ഒരു പള്ളി ക്ലീനിങ്ങിന് ദുർബലനായ ഒരാള്, ബാങ്ക് കൊടുക്കലും അയാൾ തന്നെ, പള്ളി ക്ലീനിങ്ങും അയാൾ തന്നെ, ഇമാമത്വം അയാൾ തന്നെ, കുട്ടികളെ പഠിപ്പിക്കലും അയാൾ തന്നെ. അങ്ങനെ ആ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ എത്തൂല. എന്നിട്ട് അയാള് വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി ബുധനാഴ്ച തുടങ്ങും, ബുധനാഴ്ച ഫുള്ളെടുക്കും, വ്യാഴാഴ്ച ഫുള്ളെടുക്കും, പിന്നെ വെള്ളിയാഴ്ച രാവിലെ എടുത്താലേ വെള്ളിയാഴ്ചത്തേക്കൊന്ന് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ അയാൾ ശീലിക്കും, അപ്പൊ കുറേശ്ശെ മാത്രം ചെയ്യും, പേരിനൊന്നും ഞാൻ ചെയ്യും. അങ്ങനെ പള്ളിയൊക്കെ നശിച്ച് പള്ളിയില് കാർപ്പറ്റ, വലിയ മുന്തിയ കാർപ്പറ്റ് കൊണ്ടുവന്നിടും, എന്നിട്ടോ നനഞ്ഞ് പൊടി പിടിച്ച് സുജൂദ് ചെയ്താൽ മൂക്കിലൊക്കെ അങ്ങ് കയറും, പിന്നെ അയാൾക്ക് അലർജി ആയിരിക്കും. അങ്ങനത്തെ എത്ര പള്ളികൾ തരാം. അപ്പൊ പള്ളി ഉണ്ടാക്കാൻ വലിയ ആവേശമായിരിക്കും, പക്ഷെ പള്ളി ഉണ്ടാക്കാനല്ല, പള്ളി നിലനിർത്താനാണ് പ്രയാസപ്പെടേണ്ടത്. അപ്പൊ അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ പള്ളി ക്ലീനിങ്ങിൽ പള്ളിയിലെ ജോലിക്കാരെ സഹായിക്കണം. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ഇശാക്ക് ശേഷം ചെറുപ്പക്കാരെല്ലാവരും ഒന്ന് വന്ന് അല്ലെ പള്ളിയൊക്കെ നടിച്ച് വൃത്തിയാക്കി, പിറ്റേന്ന് വെള്ളിയാഴ്ചയാണ്, ജുമാക്ക് വേണ്ടി തയ്യാറാക്കണം. അപ്പൊ ഒരാൾക്ക് മാത്രം എന്ത് ചെയ്യാൻ സാധിക്കും? അതെല്ലാ വ്യാഴാഴ്ചയും വിശ നിസ്കരിക്കാൻ ചെറുപ്പക്കാർ വരിക, ഒരു രാത്രി 10-11 വരെ ഒക്കെ ക്ലീൻ ചെയ്ത് പിന്നെ സുബ്ഹിക്ക് ശേഷം കുറച്ച് ക്ലീൻ ചെയ്താൽ പള്ളി വൃത്തിയായി ഏതൊരു സമയത്തും. അങ്ങനെ പള്ളി എപ്പോഴും നീറ്റായി വളരെ വൃത്തിയുള്ളതാക്കി വെക്കുക എന്നത് നമ്മുടെ മുസ്ലിമീങ്ങളുടെ ഒരു ബാധ്യതയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ പള്ളിയിൽ വരിക, പള്ളി പരിപാലിക്കുക, അതെല്ലാം ഈമാനിന്റെ ലക്ഷണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനാണ് പള്ളി വെള്ളിയാഴ്ചത്തെ ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തെ ജുമാക്ക് വേണ്ടിയാണോ? അല്ല, അഞ്ചു നേരവും പള്ളിയിൽ വന്നാണ് പുരുഷന്മാർ നിസ്കരിക്കേണ്ടത്. പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ അത് വുജൂബാണ് എന്ന കാര്യം പല ആളുകൾക്കും അറിഞ്ഞുകൂടാ. ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പള്ളിയിൽ തന്നെ നിസ്കരിച്ചോണ്ടെന്നൊന്നുമില്ല, പറ്റിയ പള്ളിയിൽ നിസ്കരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണോ? അല്ല. സലാത്തുൽ ജമാഅത്തി തഫ്ളുലു സലാത്തുൽ ഫദ്ദി ബി 27 ദറജ. ഒറ്റക്കുള്ള നിസ്കാരം അതിനേക്കാൾ 27 മടങ്ങ് പുണ്യമുള്ളതാണ് ജമാഅത്തായി നിസ്കരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ 27 തവണ നിസ്കരിക്കുന്നത് പോലെയാണ് ഒറ്റ തവണ ജമാഅത്തിൽ പങ്കെടുത്താൽ, അത്രയും പുണ്യമുള്ളതാണെന്ന് പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ല. മൻ തവല്ലഅ ഫഅസ്ബഗൽ വുദുഅ സുമ്മ മശാ ഇലാ സലാത്തിൻ മക്തൂബ ഫസല്ലാഹ മഅൽ ഇമാം ഉഫിറ ലഹു ദംബുഹു. വുദു എടുത്തു വീട്ടിൽ നിന്ന്, പൂർണമായ വുദു എടുത്തു, എന്നിട്ട് പള്ളിയിലേക്ക് നിർബന്ധ നിസ്കാരത്തിന് വേണ്ടി നടന്നു വന്നു, വാഹനത്തിലൊന്നും കയറാതെ നടന്നു വന്നു, എന്നിട്ട് ഇമാമോടൊപ്പം നിസ്കരിച്ചു, എന്നാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ഇബ്നു ഹുസൈമ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അഞ്ചു നേരവും ജമാഅത്തായി പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുക, അത് നമ്മൾ ഒരു ശീലമാക്കണം. പ്രത്യേകിച്ചും ആളുകൾക്ക് മടി തോന്നുന്ന രണ്ട് ജമാഅത്തുകൾ, ഇശാ ജമാഅത്തും സുബഹി ജമാഅത്തും, അതിന്റെ പ്രാധാന്യം പറയുന്ന ഹദീസുകൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ സല്ലൽ ഇശാ ഫി ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ബല്ലൈൽ. ഇശാ നിസ്കാരം ജമാഅത്തായി ആരെങ്കിലും നിർവഹിച്ചാൽ അവൻ രാത്രിയുടെ പകുതി ഹാഫ് മുഴുവനും നിസ്കരിച്ചവനെ പോലെയായി. വമൻ സല്ല സുബ്ഹ ഫി ജമാഅത്തിൻ, സുബ്ഹ ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ സല്ല ലൈല കുല്ലഹു, രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയാണ്. നോക്കൂ നിങ്ങൾ, അപ്പൊ എന്തുമാത്രം പ്രാധാന്യമുണ്ട്. പലപ്പോഴും ആളുകൾ മിസ്സാക്കുന്ന നിസ്കാരമാണ് ഏത്? ഇശ. അതിനി വീട്ടിൽ പോയിട്ട് കിടക്കുമ്പോ വീട്ടിൽ ചെന്നത് കുളിച്ച് ഫ്രഷായിട്ട് അങ്ങ് നിസ്കരിച്ചാൽ മതി എന്ന് വിചാരിക്കും. നിങ്ങൾ എത്ര കുളിച്ചാലും എത്ര ഫ്രഷായാലും ജമാഅത്തിന്റെ പുണ്യം കിട്ടൂല. കിട്ടുമോ? കിട്ടൂല. അപ്പൊ കടയടക്കാറായി, ഇനിയിപ്പോ ഒന്ന് അങ്ങ് പോയി ഒന്ന് ഇങ്ങ് വന്ന് അതൊക്കെ ബുദ്ധിമുട്ടാണ്. സുബൈ അങ്ങനെ തന്നെ, ഇപ്പൊ എണീറ്റാ പിന്നെ കിടക്കാൻ കഴിയില്ല, ഇന്നലെ രാത്രി വൈകിയാ ഉറങ്ങിയത്. അതുകൊണ്ട് ഭാര്യ പറയും, നിങ്ങൾ ഇന്നലെ വൈകിയല്ലേ കിടന്നത്, ഇങ്ങനെ ക്ഷീണിക്കണ്ട, അവിടെ കിടന്നോ, ഉദയത്തിന് മുമ്പ് ഞാൻ വിളിച്ചോളാ എന്ന് പറയും. എന്നിട്ട് സൂര്യ ഉദിക്കുന്നതിന് 5 മിനിറ്റ് എണീറ്റിട്ട് നിസ്കരിക്കുക, അവിടെ തന്നെ വീണ്ടും കിടക്കുക. ഇതല്ല വേണ്ടത്. ഈ രണ്ട് നിസ്കാരവും ഭാരമായി തോന്നുന്നത് ആർക്കാ? മുനാഫിഖുകൾക്കാണ്. ഇന്ന അസ്കല സലാത്തിൻ അലൽ മുനാഫിഖീന സലാത്തുൽ ഇശാഇ വസലാത്തുൽ ഫജ്ർ. കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമേറിയ രണ്ട് ജമാഅത്ത് നിസ്കാരം ഏതാ? ഇശാന്റെ ജമാഅത്തും സുബഹിന്റെ ജമാഅത്തും. വലൗ യഅലമൂന മാ ഫീഹിമ, അതിൽ രണ്ടിലുമുള്ള പുണ്യം അവർ അറിഞ്ഞിരുന്നെങ്കിൽ ലഅതൗഹുമാ, അവർ അതിന് വരുമായിരുന്നു. വലൗ ഹബുവൻ, കാലിൽ മുട്ടുകുത്തി അഴിഞ്ഞുകൊണ്ടെങ്കിലും, നടക്കാൻ വയ്യെങ്കിൽ മുട്ടുകുത്തി അഴിഞ്ഞിട്ടെങ്കിലും വരുമായിരുന്നു, അത്രമാത്രം പുണ്യം അതിനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ ഇദാ ഫഖദ്ന അർജുല ഫിൽ ഫജ്രി വൽ ഇശാ അസഅനാ ബിഹിൽ ലന്ന. ഒരാളെ സ്ഥിരമായിട്ട് സുബൈക്കും ഇശാക്കും കാണാതിരുന്നാൽ അവനെ കുറിച്ച് ഞങ്ങൾക്ക് മോശമായ വിചാരം ഉണ്ടാവും. ഇവനാള് കുറച്ച് പോക്കായിട്ടുണ്ട്, ഉണ്ടോ? സുബൈക്കും ഇശാക്കും ഇടക്കിടക്ക് ഇങ്ങനെ പിന്താൻ തുടങ്ങിയാൽ അവന്റെ കാര്യം പോക്കാണെന്ന് ഞങ്ങൾ വിചാരിക്കും, അവനെ കുറിച്ച് ഞങ്ങൾ മോശമായ വിചാരം ഞങ്ങൾക്കുണ്ടാകുമെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, മൻ തവല്ലഅ സുമ്മ അതൽ മസ്ജിദ ഫസല്ല റകഅതൈനി ഖബ്ല അൽ ഫജ്രി സുമ്മ ജലസ ഹത്താ യുസല്ലി അൽ ഫജ്റ കുതിബത് സലാത്തുഹു യൗമയിദിൻ ഫീ സലാത്തിൽ അബറാർ വകുതിബ ഫീ വഫ്ദിർ റഹ്മാൻ. ഒരാൾ ഒന്ന് കൊടുത്തു രാവിലെ സുബഹിക്ക്, പള്ളിയിൽ വന്നു, രണ്ടരക്കായത്ത് ഫജറിന് മുമ്പ് നിസ്കരിച്ചു, എന്നിട്ട് ഫജർ നിസ്കരിക്കുന്നത് വരെ പള്ളിയിൽ കാത്തുനിന്നു, ഫജർ ജമാഅത്തായി നിസ്കരിച്ചു. എന്നാൽ അയാളുടെ ആ നമസ്കാരം ആ ദിവസത്തിൽ പുണ്യവാന്മാരുടെ നമസ്കാരത്തിൽ രേഖപ്പെടുത്തപ്പെടും. വഖുതിബ ഫീ വഫ്ദി റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ വഫ്ദ്, വഫ്ദ് എന്നാ നിവേദക സംഘം, ആ സംഘത്തിൽ അവർ പേര്, അവരുടെ പേരെഴുതപ്പെടുന്നതാണ്. ഇനിയും കണ്ടോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻസല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ആരെങ്കിലും സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും. ഫലാ തുഖ്ഫിറുല്ലാഹ ഫീ അഹദിഹി, കണ്ടോ, അല്ലാഹുവിന്റെ ആ സംരക്ഷണ കരാറിനെ നിങ്ങൾ ലംഘിക്കരുത്. ഫമൻ ഖതലഹു തലബഹുല്ലാഹ ഹത്താ യകുബ്ബഹു ഫിന്നാരി അലാ വജീഹി, ഈ രൂപത്തിൽ വലിയ പുണ്യം പ്രഖ്യാപിച്ചിട്ടുള്ള നിസ്കാരമാണ് സുബഹിയും അതുപോലെ തന്നെ ഇശാ ജമാഅത്തുമെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് വെറും സുന്നത്തല്ലേ എന്ന് വിചാരിക്കരുത്, അത് വുജൂബാണ്, നിർബന്ധമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുനാഫിക്കുകൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരം ഇശാവും സുബഹിയുമാണ്. അതിന്റെ പുണ്യം അവർ അറിഞ്ഞിരുന്നെങ്കിൽ കാൽമുട്ടിൽ എഴഞ്ഞുകൊണ്ടെങ്കിലും വരുമായിരുന്നു എന്ന് പറഞ്ഞ ശേഷം റസൂലുള്ള പറയുന്നു, വലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാത്തി ഫതുഖാം ثم آمر رجلا فيصلي بالناس ثم انطلق معي برجال معهم حزم من حطب الى قوم لا يشهدون الصلاه فاحرك عليهم بيوتهم بالنار. ഞാൻ വിചാരിച്ചു, റസൂൽ പറയാണ് നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കുകയും എന്നിട്ട് ജനങ്ങളെയും കൊണ്ട് ഇമാമായി നിസ്കരിക്കാൻ ഞാൻ ഒരാളോട് കൽപ്പിക്കുകയും എന്നിട്ട് ഞാനും എന്റെ കൂടെ കുറച്ച് ആളുകളും പോവുക, നല്ല വിറകിന്റെ കെട്ടുമെടുത്തിട്ട്, എന്നിട്ട് നിസ്കാരത്തിന് വരാത്ത ആളുകളുടെ അടുത്ത് ചെന്നിട്ട് അവരെ ആ വീടുകളിൽ ഇട്ടിട്ട് തീ കൊടുത്തിട്ട് കരിച്ചു കളയാൻ ഞാൻ വിചാരിച്ചു. ഇങ്ങനെയുണ്ട്, ഇപ്പൊ പള്ളിയിൽ ജമാഅത്തിന് വരാത്ത ആളെ വീട്ടിലിട്ട് തീ കൊടുത്ത് കരിച്ചു കളയണമെന്ന് റസൂല് വിചാരിച്ചു. ഒരു ചെറിയ സംഗതിയാണെങ്കിൽ നബി അങ്ങനെ വിചാരിക്കോ? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറളല്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇങ്ങനെ പറയില്ല. അപ്പൊ ജമാഅത്ത് നിസ്കാരം ഫറളല്ല, അത് വീട്ടിൽ നിസ്കരിച്ചാലും മതി, പള്ളിയിൽ നിസ്കരിച്ചാൽ നല്ലതാണ് എന്നാണോ? അല്ല, പള്ളിയിൽ വെച്ച് തന്നെ പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കൽ വാജിബാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വൻ പാപങ്ങളുടെ കൂട്ടത്തിലാണ് ജമാഅത്ത് ഉപേക്ഷിക്കുന്നതിന് എണ്ണിയിട്ടുള്ളത്. ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം നമ്മൾ ഒഴിവാക്കിയാൽ ഒരു വൻ പാപം നമ്മൾ പ്രവർത്തിച്ചു. വൻപാപം പ്രവർത്തിച്ചാൽ എന്താ, ചെറുപാപങ്ങൾ പൊറുക്കപ്പെടില്ല. കേട്ടിട്ടില്ലേ? നിങ്ങളോട് വിരോധിക്കപ്പെട്ട വൻപാപങ്ങൾ നിങ്ങൾ പാടെ ഉപേക്ഷിച്ചാൽ മാത്രമാണ് നിങ്ങളെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുകയും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമുള്ളൂവെന്ന് നബി സല്ലല്ലാഹു ഖുർആനിൽ അള്ളാഹു പറഞ്ഞതായിട്ട് സൂറത്തു നിസാഇൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വൻപാപമായിട്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറയാണ്, വമിൻഹാ തർക്കു സ്വലാത്തി ഫിൽ ജമാഅ, വൻ പാപങ്ങളിൽ പെട്ടതാണ് ജമാഅത്തായുള്ള നിസ്കാരം ഒഴിവാക്കുക എന്നത്. വഹുവ മിനൽ കബായിർ, അത് വൻ പാപങ്ങളിൽ പെട്ടതാണ്. വഖദ അസമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ തഹരീഖിൽ മുതഖല്ലിഫീന അൻഹാ, ജമാഅത്തിന് വരാതെ വീട്ടിൽ പുന്തി നിൽക്കുന്ന ആളുകളെ കരിച്ചു കളയാൻ അല്ലാഹുവിന്റെ റസൂൽ തീരുമാനിച്ചു. വലം യകുൻ ലിയഹരിക മുർതഖിബ സഗീറത്തിൻ, ഒരു ചെറിയ പാപം ചെയ്ത ആളെ വീട്ടിൽ കരിച്ചു കളയാൻ റസൂൽ ഒരിക്കലും തന്നെ ചെയ്യുകയില്ല, അല്ലെങ്കിൽ തീരുമാനിക്കുകയില്ല, ആലോചിക്കുകയില്ല എന്ന്. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. വെറും സുന്നത്തല്ല, ഇത് വാജിബാണ്. നമ്മുടെ നാട്ടിലെ ഷാഫി മദ്ഹബുകാർക്ക് ഇത് വെറും സുന്നത്താണ്. അതുകൊണ്ടാണ് ഷാഫി പള്ളികളിലൊക്കെ ജമാഅത്ത് നടക്കാൻ വേണ്ടി പള്ളിയിൽ ദർസ് തുടങ്ങുന്നത്. ദർസ് തുടങ്ങിയ കുറച്ച് കുട്ടികളും ഉസ്താദും ഉണ്ടാവുമല്ലോ, ജമാഅത്ത് തുടങ്ങൂലല്ലോ. അപ്പൊ ഫർള് കിഫയാണ്, ആരെങ്കിലും നിസ്കരിച്ചാൽ മതി, ഒരു മഹല്ലിൽ ഒരു ജമാഅത്ത് നടന്നാ മതി എന്നാ നമ്മളെല്ലാരും കുറ്റത്തിന് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ദർസംഗ് തുടങ്ങിയ ഉസ്താദും കുട്ടികളും നിസ്കരിച്ചോളും, നാട്ടുകാർ ചെന്നില്ലെങ്കിലും. അതാണ് അവരുടെ തീരുമാനം. അങ്ങനെയല്ല അതിന്റെ അവസ്ഥ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണാം, മൻ സർറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ, നാളെ അല്ലാഹുവിനെ മുസ്ലിമായി കൊണ്ട് കണ്ടുമുട്ടണമെന്ന് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ, ഫൽയുഹാഫിൽ അലാ ഹൗലാഇ സ്വലവാത്തി ഹൈസു യുനാദാ ബിഹിന്ന, അവർ ഈ നിസ്കാരങ്ങൾ പതിവാക്കട്ടെ അവക്ക് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് വെച്ച്. നിസ്കാരത്തിന് വിളിക്കപ്പെടുന്ന സ്ഥലം ഏതാ? പള്ളി. പള്ളിയിൽ വെച്ച് നിസ്കാരം പതിവാക്കട്ടെ. മാത്രമല്ല, ഫഇന്നല്ലാഹ ശറഅ ലിനബിയ്യിക്കും സുനനൽ ഹുദാ, തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ നബിക്ക് സന്മാർഗത്തിന്റെ നടപടിക്രമങ്ങൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്, നിയമമാക്കി കൊടുത്തിട്ടുണ്ട്. വഇന്നഹുന്ന മിൻ സുനനിൽ ഹുദാ, അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ സന്മാർഗത്തിന്റെ ശരികളിൽ പെട്ടതാണ്. വലൗ അന്നകും സല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതിഹി, നിസ്കാരത്തിന് പോകാതെ വീട്ടിൽ പിന്തി നിൽക്കുന്നവൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് അഞ്ചു നേരത്തെ നിസ്കാരം നിസ്കരിച്ചാൽ, ലതറക്തും സുന്നത നബിയ്യിക്കും, നിങ്ങളുടെ നബിയുടെ സുന്നത്തിനെ നിങ്ങൾ ഒഴിവാക്കി. വലൗ തറക്തും സുന്നത നബിയ്യിക്കും ലമലൽതും, നിങ്ങളുടെ നബിയുടെ സുന്നത്തിനെ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ പിഴച്ചുപോയി. കണ്ടോ? അപ്പൊ അഞ്ചു നേരത്തെ നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ പിഴച്ചുപോകുമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. അല്ലാഹു നിശ്ചയിച്ചതാണിത്. മാത്രമല്ല, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ജമാഅത്തിന് പിന്തി നിൽക്കുന്നവൻ അറിയപ്പെട്ട മുനാഫിക്കല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. സ്ഥിരമായിട്ട് ജമാഅത്തിന് വരാത്തവനെ സഹാബികൾ എന്തായിട്ടാ കണ്ടിരുന്നത്? ഓ മുനാഫിക്കാണ്. അതുകൊണ്ട് അന്നത്തെ മുനാഫിക്കിങ്ങൾ ഒന്നാം സഫിൽ ഒന്നിക്കും. എന്തിന്? നബിയെ കാണാൻ, സഹാബികൾ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളിൽ നിഫാഖ് വരുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. ഒരു ജമാഅത്ത് മുടങ്ങിയാല് വിഷമം ഉണ്ടാവില്ല, രണ്ടാമത്തെ മുടങ്ങിയാൽ പിന്നെയും വിഷമം ഉണ്ടാവില്ല, പിന്നെ സ്ഥിരം മുടങ്ങലായി. ചില ആളുകളുണ്ട് ഒരു ജമാഅത്ത് രണ്ട് ജമാഅത്ത് മാത്രം ദിവസം, ബാക്കി മൂന്നും വീട്ടിലോ കടയിലോ എവിടെയെങ്കിലും. അത് മാറ്റണം. നമ്മുടെ ജീവിതത്തിന്റെ തർത്തീബ് നമ്മുടെ ജമാഅത്ത് നിസ്കാരത്തിനനുസരിച്ചാക്കണം. എവിടെ പോകുമ്പോഴും നമ്മൾ അതിനെ സംബന്ധിച്ച് ആലോചിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ണ് കാണാത്ത ഒരാള് റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞ് അല്ലേ? പലപ്പോഴും കേട്ടിട്ടുണ്ടാണ്, പക്ഷെ അത് നമ്മളെ മനസ്സിൽ തട്ടിയിട്ടില്ല. ഇന്നഹു ലൈസലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, നബിയെ പള്ളിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ ആളില്ല. കണ്ണ് കാണാത്ത ആളല്ലേ, കൈപിടിച്ചു വരണ്ടേ? വേറെ ആളെ സഹായം വേണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരു ഇളവ് ചോദിച്ചു. നബി അദ്ദേഹത്തിന് ഇളവ് കൊടുത്തു. പക്ഷെ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ വീണ്ടും തിരിച്ചു വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അൽ തസ്മഉ നിദാഅ ബിസ്സലാ, നിങ്ങൾ നിസ്കരിക്കാനുള്ള ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല നഅം, അതെ. ഖാല ഫഅജിബ്, എന്നാൽ നിങ്ങൾ ആ വിളിക്കുത്തരം ചെയ്യണം. ഹയ്യ അലസ്സലാ, എന്താർത്ഥം? നിസ്കാരത്തിന് വേഗം വരിക. അവന് ഉത്തരം ചെയ്യലെങ്ങനെ? പള്ളിയിലേക്ക് വരിക. അവിടെ നിസ്കരിച്ചോളിന്നാ? അല്ല, പള്ളിയിലേക്ക് വരണം. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇവിടെ ഫഅജിബ്, നിങ്ങൾ ഉത്തരം കൊടുക്കണം, ആ വിളിക്ക് നിങ്ങൾ മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ, അൽ അംറുൽ മുത്തലഖു ലിൽ വുജൂബ്, ഒരു കൽപ്പന നിരുപാധികം പറഞ്ഞാൽ അത് നിർബന്ധത്തിനുള്ളതാണ്. ഫകൈഫ ഇദാ സറഹ സാഹിബ് ശറഈ ബിഅന്നഹു ലാ റുഖ്സത ലിൽ അബ്ദി ഫി തഖല്ലുഫി അന്നു ലി ളരീരിൻ ശാസിഇ ദാർ ലാ യുലായിബുഹു ഖായിദുഹു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകാണാത്ത, പള്ളിയിൽ നിന്ന് അകലെ വീടുള്ള, എന്നാൽ തനിക്ക് തന്നെ കൂട്ടി വരാൻ ഒരു സഹായിയെ കിട്ടാത്ത കണ്ണുപൊട്ടന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് കൊടുത്തിട്ടില്ലെങ്കിൽ കണ്ണ് കാണുന്ന നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? ഫലൗ ഖാന അൽഅബ്ദ് മുഖയ്യറം ബൈന അൻ യുസല്ലിയ വഹദഹു ഔ ജമാഅതൻ ലകാല ഔല അന്നാസ് ബിഹാദ തഖീം മിസ്ലു ഹാദിഹി അൽഅമാ. പള്ളിയിൽ നിസ്കരിക്കാം, വീട്ടിൽ നിസ്കരിക്കാം, അത് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. അങ്ങനെയായിരുന്നെങ്കിൽ അത് ആരോടാ നബി പറയേണ്ടത്? ഈ കണ്ണു കാണാത്ത ആളോടാ പറയേണ്ടത്? അതിനിപ്പോ എന്താ, നിങ്ങൾ വീട്ടിലോ ഇവിടെയോ എവിടെ നിസ്കരിച്ചാൽ മതി എന്നാണോ പറഞ്ഞത്? അല്ല. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കണ്ണ് കാണാത്ത ആ അന്ധനായ മനുഷ്യന് പോലും ഇളവില്ലെങ്കിൽ കണ്ണ് കാണുന്ന നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ ശൈഖ് പറയാണ്, ജമാഅത്ത് സംസ്കാരം നിർബന്ധമാണ് എന്നറിയിക്കുന്ന പ്രമാണങ്ങൾ ധാരാളമുണ്ട്. ഫമൻ അറാദൽ വുഖൂഫ അലാ ബഅലിഹ ഫൽയുറാജി കിതാബ സ്വലാത്തിൽ ഖയ്യിം, അത്തരം ഹദീസുകളും കാണണമെന്നുണ്ടെങ്കിൽ ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബ സ്വലാത്ത് എന്ന ഗ്രന്ഥം വായിക്കട്ടെ. വൽ മജ്മുഉ ലി ശൈഖുൽ ഇസ്ലാം, ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ മജ്മുഉൽ ഫതാവയും നോക്കട്ടെ എന്ന് ഇദ്ദേഹം പറയാണ്. മാത്രല്ല വഖദ് നഖല ഇബ്നുൽ ഖയ്യിം ഫീ കിതാബിഹി അസ്ഫാ ഫീ കിതാബിഹി സ്വലാ ഇജ്മാ അസ്സഹാബത്തി അലാ വുജൂബിഹ, ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം സഹാബത്തിന്റെ ഇജ്മാ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സഹാബികളുടെ ഏകാഭിപ്രായമാണെന്ത്, ജമാഅത്ത് നിസ്കാരം ആണുങ്ങൾക്ക് നിർബന്ധമാണ്. ثم ساق بعض الاثار المرويه عنهم പിന്നീട് സഹാബികളിൽ നിന്നുള്ള ചില അസറുകൾ ചില രചനകൾ അദ്ദേഹം ഉദ്ധരിച്ചു. അതിൽ പെട്ടതാണ് ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസർ, ലാൻ തംതലിയ ഉദന ഇബ്നു ആദം റഫാസൻ മുദാബൻ ഖൈറുല്ലഹു മിൻ അൻ യസ്മഅൽ മുനാദിയ സുമ ലാ യജീബുഹു. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആദമിന്റെ മകന്റെ രണ്ട് ചെവികളിലും ഈയം ഉരുക്കി ഒഴിക്കപ്പെടുന്നതാണ്. ഈയം എന്നാ അറിയില്ലേ, ഈയം എന്താ അതിന് പറയാ, റഫാസിന് ഇവിടെ എന്താ പറയാ, ഈ കലത്തിനൊക്കെ ഈയം പൂശ്യ എന്ന് പറയില്ലേ, എന്താ ഇംഗ്ലീഷിൽ പറഞ്ഞേ അറിഞ്ഞൂടാ, അത് ഉരുക്കിയിട്ട് രണ്ട് ചെവിയിലും ഒഴിക്കലാണ് അവൻ ഏറ്റവും നല്ലത്. ബാങ്ക് വിളിക്കുന്നവന്റെ വിളി കേട്ടിട്ട് അവൻ പള്ളിയിൽ വരാതിരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് ഇതാണ്. കണ്ടങ്ങള് ധാരവാക്ക അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ വാക്കാണ്. വഖാല മുജാഹിദ്, സാബിഈ പണ്ഡിതനായ മുജാഹിദ് പറയാണ്, സഅല റജുൽ ഇബ്നു അബ്ബാസ്, സഹാബിയായ ഇബ്നു അബ്ബാസിനോട് ഒരാൾ ചോദിച്ചു, ഫഖാല റജുൽ യസൂമു നഹാർ വയഖൂമുൽ ലൈൽ, പകൽ നോമ്പെടുക്കുകയും രാത്രി നിന്ന് നിസ്കരിക്കുക തഹജ്ജു നിസ്കരിക്കുകയും ചെയ്യുന്ന ആളാണ്, പക്ഷെ ലാ യശ്ഹദു ജുമഅത്തൻ വലാ ജമാഅത്തൻ, ജുമഅക്കും വരൂല ജമാഅത്തിനും വരൂല. ഫഖാല ഇബ്നു അബ്ബാസ് ഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ് എന്ന്. രാത്രി നിസ്കരിക്കും നോമ്പെടുക്കും സുന്നത്ത് നോമ്പൊക്കെ എടുക്കും, പക്ഷെ ജമാഅത്തും ജുമഅക്കും വരില്ല എങ്കിൽ അവൻ നരകത്തിലാണ്. ثم جاء الغد, പിറ്റേന്നും വന്ന് അതേ ചോദ്യം ചോദിച്ചു, فسأله عن ذلك فقال هو في النار. പിന്നെ പറയാണ് ഇങ്ങനെ ഒരു മാസത്തോളം പല പ്രാവശ്യം വന്നിട്ട് ഇതേ ചോദ്യം ചോദിച്ചു, അപ്പോഴൊക്കെ ഇബ്നു അബ്ബാസ് കൊടുത്ത മറുപടി എന്താ, ഹുവ ഫിന്നാർ ഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ് അവൻ നരകത്തിലാണ്. കണ്ടോ, വലിഹാദ ഖാല ഷൈഖുൽ ഇസ്ലാം, അതുകൊണ്ടാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമി ഇങ്ങനെ പറഞ്ഞത്, വസലാത്തുൽ ജമാഅത്തി മിനൽ ഉമൂരിൽ മുഅക്കദതി ഫിദ്ദീനി ബിത്തിഫാഖിൽ മുസ്ലിമീൻ, ജമാഅത്തായ നിസ്കാരം ദീനിലെ ഏറ്റവും പ്രബലമായ കാര്യങ്ങളിൽ പെട്ടതാണ്, ആ കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ യോജിപ്പുണ്ട്. വഹിയ ഫർളുൽ അലൽ അയാൻ ഇൻ ദ അക്സരി സലഫ്, സലഫ് സാലിയുകളിൽ സഹാബികളും താബിഈങ്ങളും ഭൂരിപക്ഷത്തിന്റെ അടുക്കലും ജമാഅത്ത് നിസ്കാരം ഫർളു അയിനാണ്. ഷാഫിയോട് പറയുമ്പോൾ ഫർളു കിഫായല്ല, ഷാഫിയുടെ വാദം എന്താ, ഫർളു കിഫായാണ്, അതുകൊണ്ട് മൗലവിയും കുട്ടികളും നിസ്കരിച്ച മഹലിലുള്ളവർക്ക് രക്ഷപ്പെട്ടു അല്ല, ഓരോ വ്യക്തിക്കും ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ്. ഞാൻ ഇത്ര അധികം പറയാൻ കാരണം എന്താ വെച്ചാല് ചില ആളുകൾക്ക് ഇപ്പോഴും ജമാഅത്തിന് വരുന്നതിൽ അത്ര താല്പര്യമില്ല. അത് വീട്ടിൽ നിസ്കരിച്ചാലും പോരെ, തട്ടി മുട്ടി അങ്ങനെ എത്താതിരിക്കുന്ന അതുകൊണ്ട് ആവർത്തിച്ച് പറയാണ്, ഈ പള്ളികളുടെ പരിസരത്തുള്ള ഇവിടുത്തെ സലഫികൾ ജമാഅത്ത് നിസ്കാരത്തിൽ അതിന്റേതായ തർത്തീബ് ഉണ്ടാക്കണം. കച്ചവടക്കാരനാണോ, എപ്പോഴാ ളുഹ്ർ, ഒരു മണിയാണോ, 12:50 ഷട്ടർ താത്തിക്കൊള്ളണം, പള്ളി പോയിട്ട് വരാ പോയിട്ട് വരിയെന്ന് പറയാം. അപ്പൊ തന്നെ കസ്റ്റമർ വന്നു, അപ്പോഴേക്ക് വേറെ കസ്റ്റമർ വന്നു, കസ്റ്റമർ ഇങ്ങനെ വൈകുന്നേരം വരെ വന്നുകൊണ്ടിരിക്കൂലേ, കസ്റ്റമർ തീരോ, കസ്റ്റമർ അവിടെ ആക്കിയിട്ട് ഷട്ടർ താത്തിയിട്ട് വരണം, മനസ്സിലായില്ലേ. അങ്ങനെ 5 നേരവും പള്ളിയിൽ വന്ന് നിസ്കരിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വൽ മുസ്സിറു അലാ തർക്കി സ്വലാത്തി ഫിൽ ജമാഅത്തി റജുലു സൂഇൻ യുങ്കറു അലൈഹി വയുസ്ജറു അലാ ദാലിക് വൽ യുആഖബു അലൈഹി വതുറദ്ദു ശഹാദത്തു. സ്ഥിരമായിട്ട് ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നവൻ അവൻ വൃത്തികെട്ടവനാണ്, അവനെ എതിർക്കപ്പെടണം, അവൻ അതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടണം, അതിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടണം, അവന്റെ സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല. സാക്ഷിയായിട്ട് ഒപ്പിടൂല പലയിടത്ത് മുസ്ലിങ്ങൾ സാക്ഷ്യൻ, ഓനെ സാക്ഷിക്ക് പറ്റൂല. ഇതാര് പറഞ്ഞ, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അദ്ദേഹം വീണ്ടും പറയാണ്, മനഇഅതഖദ അന്ന സ്വലാത്ത ഫീ ബൈതിഹി അഫ്ളൽ മിൻ സ്വലാത്തിൽ ജമാഅത്തി ഫീ മസാജിദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാൾ തന്റെ വീട്ടിൽ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, വഹുവ ലാല്ലുൻ അവൻ വഴിമനസ്സവനാണ്, മുബ്തദിഉൻ ബിത്തിഫാഖിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ഏകോപിച്ച തീരുമാനമനുസരിച്ച് അവൻ മുബ്തദിആണ് വിദഅത്തുകാരനാണ്. ഇപ്പൊ ചില തരീഖത്തുകാരുണ്ട്, അവർക്ക് പള്ളിയിൽ വന്ന ഭക്തി കിട്ടൂല. അപ്പൊ അവർ റൂമില് വാതിലടച്ച് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇരുട്ട സംസ്കരിക്കുക. എന്താ വെച്ചാ പള്ളിയിൽ വന്ന ഖുശു കിട്ടുന്നില്ല. നോക്ക് നിങ്ങൾ, ഇത് തനിച്ച മുബ്തദിയാണ്. അവ ലാലും മുബ്തദിയുമാണ്. കണ്ടോ, അതാ ഇബ്നു അബി റബാഹ എന്ന താബിഈ പണ്ഡിതൻ പറയാണ്, ലൈസ ലി അഹദിൻ മിൻ ഖൽഖില്ലാ ഫിൽ ഹലരി വൽ ഖറിയ റുഖ്സതൻ ഇദാ സമിഅ നിദാഅ ഫി അൻ യദഅ സ്വലാ. അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഒരാൾക്കും ഇളവില്ല. അയാൾ ഗ്രാമത്തിലാകട്ടെ പട്ടണത്തിലാകട്ടെ, അയാൾ ബാങ്ക് കേട്ടാൽ നിസ്കാരം ഒഴിവാക്കുക എന്നത്. ഇങ്ങനെ ധാരാളം അസറുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ് എന്ന കാര്യം ഉലമാക്കൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയും മുതിർന്ന ആളുകളെയും ഒക്കെ പള്ളിയിലെത്തിക്കാൻ വേണ്ടി നമ്മൾ പരസ്പര സഹായ സഹകരണങ്ങൾ ചെയ്യണം. ചിലപ്പോൾ വീടുകളിലൊക്കെ ബാത്റൂം കുറവായിരിക്കും. അങ്ങനെയാകുമ്പോൾ സുബൈക്ക് നേരത്തെ ഒരു മണിക്കൂർ മുമ്പ് തുടങ്ങണം. ആദ്യം വാപ്പണീറ്റ് മകനണീറ്റ് അങ്ങനെ ജമാഅത്ത് നിസ്കാരത്തിന് എല്ലാവരും പള്ളിയിലെത്തണം. മനസ്സിലായില്ലേ? ഇപ്പൊ എന്താ വെച്ചാൽ അമ്മോശം വരും, പക്ഷെ മോളെ ഭർത്താവ് അവിടെ കിടന്നുറങ്ങുണ്ടാവും, ഓനെ വിളിക്കൂല. മോളോടും മോളെ ഭർത്താവിനോടുള്ള പിരിശം കൊണ്ട് അല്ലേ. പിയാപ്പിൾ അവിടെ കിടക്കട്ടെ, പിയാപ്പിളിനെ തെറ്റിക്കണ്ട, പിയാപ്പിളക്ക് ഇഷ്ടണ്ടാവില്ല നമ്മൾ ഈ നേരത്തെ വിളിച്ച, പിയാപ്പിളന്നല്ല വൈകിയ കിടന്ന്. അല്ലെങ്കിൽ കുട്ടികള് പരീക്ഷയ്ക്ക് പഠിക്കണ മോനാ, ഓൻ എൻട്രൻസിൽ വായിക്കുക, ഓനെ വിളിക്കാൻ പറ്റൂല. എൻട്രൻസിൽ വായിക്കണോന്ന് എസ് ഐ സുബൈ ഒന്നും ജമാഅത്തില്ല. അങ്ങനെ ഉണ്ടാ? എൻട്രൻസിന് വായിച്ചാലും ശരി, ഇനി ഐ പി എസിന് വായിച്ചാലും ശരി, ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ വീട്ടിലാരും ജമാഅത്ത് നിസ്കരിക്കാതെ വീട്ടിൽ കടന്നിറങ്ങാൻ പാടില്ല. അത് കർശനാണ്. അത് വീട്ടുകാരൻ, വീട്ടിന്റെ ഉടമസ്ഥൻ പറയണം. ഈ വീട്ടിൽ ആണുങ്ങൾ ജമാഅത്തിന് പോകാതെ അവിടെ കടന്നിറങ്ങാൻ പാടില്ല. കർശനാണത് ഏത് സമയത്താകട്ടെ. അതുകൊണ്ട് ലുഹറപ്പഴ, അസറപ്പഴ, മഗ്രിബ് എപ്പഴ എന്നൊക്കെ വീട്ടുകാർക്കും അറിയണം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എല്ലാ തർത്തീബും. പലപ്പോഴും ജമാഅത്ത് മുടങ്ങുന്ന ഒരുപാട് സംഗതികൾ നമ്മളവിടെ ഉണ്ടായിട്ടുണ്ട്. നോമ്പ് കാലത്ത് നോമ്പ് സൽക്കാരം വെക്കും, അന്ന് മഗ്രിബ് ജമാഅത്ത് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? കല്യാണത്തിന് നിക്കാഹ് വെക്കും 12 മണിക്ക്, അന്ന് ജമാഅത്ത് ളുഹർ ജമാഅത്ത് ഉണ്ടാവില്ല. പരിപാടി വെക്കും, വയല് മഗ്രിബിന് വയല് തുടങ്ങി ഇശാക്ക് ആയി, അത് നിർത്തി ആളൊക്കെ പോവുള്ളൂ. അതുകൊണ്ട് അന്ന് ഇശാ ജമാഅത്തില്ല. എന്നിട്ട് പള്ളിയിൽ ആരെങ്കിലും രണ്ടാൾ നിസ്കരിച്ചിട്ട് പോവും, പിന്നെ പ്രസംഗത്തിന് ഒന്നോലൊക്കെ വീട്ടിൽ പോയിട്ട് ഓരോരുത്തർ നിസ്കരിക്കും അല്ലേ. എത്രയോ ജമാഅത്ത് നമുക്ക് നിസ്കാരം ഇതുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ചില പോയത്തക്കാരെന്ത് ചെയ്യും, 50 കിലോമീറ്റർ കൂടി ഉണ്ടാവില്ല ജമ്മു കസറയെക്കാളും. പയലിന് പോകുമ്പ് ജമ്മു കസറ ജായിസാന്ന ആളുകളുടെ വിചാരം ഒക്കെ വേറെ പറയേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഒരു ഫത്വ കൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഫഖദ് സുഇല അൻ റജുലിൻ ജാരിലിൽ മസ്ജിദി വലം യഹ്ലുർ മഅൽ ജമാഅത്തി വയഹ്തജു ബിദുക്കാനിഹി. പള്ളിയിലടുത്തുള്ള ഒരാൾ, അയാൾ ജമാഅത്തിന് വരുന്നില്ല, ചോദിച്ചാൽ പറയും എനിക്ക് എന്റെ കടയിൽ നിന്ന് വരാൻ പറ്റൂല, പീടിയെന്ന് വരാൻ പറ്റൂല. ഫജാ ബിഷഫ് അൽഹംദുലില്ലാ അല്ലാഹുന സർവസ്തുതിയും യുഅ്മറു ബിസ്സലാത്തി മഅൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൂടെ നിസ്കരിക്കണമെന്ന് അയാളോട് കൽപ്പിക്കപ്പെടണം. ഫയിൻ കാന ലാ യുസല്ലി ഫഇന്നഹു യുസ്തതാബ്, അവൻ ജമാഅത്ത് നിസ്കരിക്കുന്നില്ലെങ്കിൽ അവനോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടണം. ഫയിൻ താബ, അവൻ തൗബ ചെയ്താൽ നല്ലത് തന്നെ. വയില്ല കുത്തില, അല്ലെ അവനെ കൊല്ലണം. ആര്? നമ്മൾ കൊല്ലല്ലോ കേട്ടോ. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഈ വൻ പാപത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ കൊല്ലപ്പെടണം. കണ്ടോ, വൈദ അൽഹറ മിന്നുൽ ഇഹ്മാലുലി സ്വലാ ലം യഖ്ബൽ ഖൗലഹു ഇദാ ഫറഗ്തു സല്ലൈതു. നിസ്കാരത്തോടുള്ള അവഗണന അവനിൽ നിന്ന് വ്യക്തമായാൽ ഞാൻ ഒഴിവു കിട്ടുമ്പോൾ നിസ്കരിക്കും എന്ന് അവന്റെ വാക്ക് സ്വീകരിക്കാൻ പാടില്ല. ബൽ മൻ ലഹറ കദിബഹു ലം യഖ്ബൽ ഖൗലഹു, ഒരാളുടെ കളവ് വ്യക്തമായാൽ പിന്നെ അവന്റെ വാക്ക് സ്വീകരിക്കാൻ പാടില്ല. വയുൽസു ബിമാ അമറ അല്ലാഹു ബിഹി റസൂലു, അല്ലാഹു അവന്റെ റസൂലും കൽപ്പിക്കപ്പെട്ട കാര്യത്തിന് അവനെ നിർബന്ധിക്കപ്പെടണം. അപ്പൊ ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് പള്ളിയിൽ ജമാഅത്തിന് വരാത്തവനെ എന്ത് ചെയ്യണം? പിടിച്ചിട്ട് കൊന്നുകളയും. നിസ്കരിക്കാൻ സഹായത്തിൽ വരുന്നതിന് അവനോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടും, പള്ളിയിൽ വരാൻ വേണ്ടി പറയും. എന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ അത് സൗദി അറേബ്യയിലൊക്കെ മുമ്പൊക്കെ കാണാം, സ്വല 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 എന്നിട്ട് അല്ലേ ബാങ്ക് കൊടുത്ത എല്ലാ ഷട്ടറും താത്തണം, എല്ലാരും പള്ളിയിൽ പോയിക്കോളണം. നമ്മളെ മലബാരികൾ എന്താ ചെയ്യാ? ഒരു സാൻഡ്വിച്ചും മാങ്ങ ഒരു ജ്യൂസും കൊടുക്കും, എന്നിട്ട് റൂമ് കണ്ടു പോകും. നിസ്കാരമൊക്കെ കഴിയുമ്പോൾ തന്നെ ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് കക്കൂസിലൊക്കെ പോയി പത്രമൊക്കെ ഒന്ന് വായിച്ച് വാട്സപ്പൊക്കെ ഒന്ന് നോക്കി എന്തിനാ ഇവിടെ ഇവിടെ എന്തിനാ നിർത്തിയത്? നിസ്കരിക്കാൻ. നിസ്കരിക്കാൻ പള്ളി പോവില്ല. എന്ത് ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പൈസ ഹലാല തന്നെ. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഷട്ടർ താത്താൻ പറഞ്ഞിട്ട് കച്ചവടം ഹറാമാന്ന് പറഞ്ഞിട്ട് ഓ റൂമിക്കുക. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ജമാഅത്തുമായി പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അവഗണിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിൽ പല ആളുകൾക്കും വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ലാത്ത ഒന്ന് രണ്ട് സംഗതികൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന്റെ പുണ്യം. അത് കാലടികൾക്ക് പുണ്യമുണ്ടെന്ന് ഹദീസിൽ വന്നതാണ്. സലാത്തുർ റജുലി ഫിൽ ജമാഅത്തി തുളഅഫു അലാ സലാത്തിഹി ഫി ബൈതിഹി വഫി സൂഖിഹി 25 ദഅഫ. ഒരു വ്യക്തി ജമാഅത്തായി നിസ്കരിക്കുന്നത് തന്റെ വീട്ടിലോ മാർക്കറ്റിലോ നിസ്കരിക്കുന്നേക്കാൾ 25 പുണ്യമുള്ളതാണ്. വദാലിക ഇദാ തവല്ലഅ ഫഹ്സനൽ വുളൂഅ. അതെങ്ങനെയാണ്? അയാൾ വളു എടുത്തു, നന്നായി വളു ചെയ്തു. തുമ്മ ഖറജ ഇലൽ മസ്ജിദി, പിന്നെ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ലാ യുഖ്രിജുഹു ഇല്ല സ്വലാ, നിസ്കാരമല്ലാതെ മറ്റൊന്നും അയാളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല. لم يخط خطوة فمن ثم خرج الى المسجد لا يخرج الا الصلاة لم يخط خطوة الا رفعت له بها درجة وحط عنه بها خطيئة. അതുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടു, അയാൾ വെക്കുന്ന ഓരോ കാലടിക്കും അയാൾ ഒരു പദവി ഉയർത്തപ്പെടും, അയാൾ ഇന്നും ഒരു പാപം മായ്ക്കപ്പെടും. ഓരോ കാലടിക്കും ഒരു ദറജ ഉയർത്തപ്പെടും, ഒരു പാപം മായ്ക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വരുന്നതിന്റെ പുണ്യം മനസ്സിലായില്ലേ? അഅലമുൻ നാസി അജ്റം ഫിസ് സലാ അബ്അദുഹും ഫഅബ്അദുഹും മംശൻ. ജനങ്ങളിൽ ഏറ്റവും പുണ്യമുള്ള ആൾ നിസ്കാരത്തിൽ ഏറ്റവും ദൂരത്ത് നടന്നു വരുന്ന ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ കാലടിക്കും പുണ്യം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് നടന്നു വരുന്ന കാര്യം മറന്നു പോകരുത്. മൻ ഖദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദല്ലാഹു ലഹു നുസുലഹു മിനൽ ജന്ന കുല്ലമാ ഖദാ ഔ റാഹ. ആരെങ്കിലും പള്ളിയിലേക്ക് രാവിലെ വന്നു വൈകുന്നേരം വന്നു എന്നാൽ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഒരു വിരുന്ന് ഒരു സൽക്കാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. അയാൾ രാവിലെയും വൈകുന്നേരം വരുമ്പോഴൊക്കെയും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഒന്നുകൊടുത്ത് വരിക എന്നുള്ളത് പല ആളുകൾക്കും അറിഞ്ഞുകൂടാ. പള്ളിയിൽ പോയാണ്ട് ഒന്നുകൊടുത്തൂടെ എന്ന് ചോദിക്കും. അല്ല, വീട്ടിൽ നിന്ന് ഒന്നുകൊടുത്തിട്ട് അവിടെ സുന്നത്തും കൂടി നിസ്കരിച്ചിട്ട് വന്നാൽ അതാണ് ഏറ്റവും പുണ്യമുള്ള കാര്യം. മൻ തതഹ്ഖറ മിൻ ബൈതിഹി മുതതഹ്ഖിറൻ ഇലാ സലാത്തിൻ മസ്തൂബ മക്തൂബ ഫഅജ്റുഹു കഅജ്റിൽ ഹാജ്ജിൽ മുഹ്റിം. തന്റെ വീട്ടിൽ നിന്നും ശുദ്ധിയായിക്കൊണ്ട് ഒന്നുകൊടുത്തുകൊണ്ട് ഒരാൾ ഒരു നിർബന്ധ നിസ്കാരത്തിലേക്ക് പുറപ്പെട്ടു വന്നാൽ ഒരു ഹാജിയുടെ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാജിയുടെ ഹാജിയുടെ പുണ്യം പോലത്തെ പുണ്യമാണ്. വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ദുഹാ ലാ യൻസബുഹു ഇല്ലാ ഇയാഹു ഫാജ്റുഹു കാജ്റിൽ മുഅ്തമിർ വസലാത്തുൻ അലാ ഇസ്രി സലാത്തിൻ ലാ ലഗ്വ ബൈനഹുമാ കിതാബുൻ ഫി ഇല്ലിയീൻ. ആരെങ്കിലും ദുഹാ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു, അയാൾ അതിനുവേണ്ടി മാത്രമാണ് പുറപ്പെട്ടത്, എന്നാൽ അയാൾക്ക് ഉംറ ചെയ്തവന്റെ പ്രതിഫലമാണ് ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റു നിസ്കാരം വരെ വേറെ വ്യർത്ഥമായ കാര്യങ്ങളൊന്നും അയാൾ ചെയ്തിട്ടില്ല. നിസ്കാരത്തിനിടക്ക് വേറെ വേണ്ടാത്തൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ അയാളുടെ ഗ്രന്ഥം നാളെ ഇല്ലിയീനിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് പാപങ്ങളെ മായ്ച്ചു കളയപ്പെടുന്ന പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, പാപങ്ങളെ മായ്ച്ചു കളയുന്ന ഒരു കാര്യം, വയർഫഅ ബിഹി ദറജാത്ത്, പദവികളെ ഉയർത്തപ്പെടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാ, അങ്ങ് അറിയിച്ചു തന്നാലും. അപ്പോൾ നബി പറഞ്ഞു, ഇസ്ബാഗുൽ വുളൂഇ അലൽ മക്കാരി, വിഷമമുള്ള സന്ദർഭത്തിൽ നല്ല തണുപ്പാണ് എന്നിട്ട് പോലും വെള്ളം ചൂടുവെള്ളം കിട്ടാനില്ല എന്നിട്ടാൽ ആ തണുത്ത വെള്ളത്തിന് ഒലു കൊടുത്തു. വക്കസറത്തുൽ ഖുതാ, കണ്ടോ, വിഷമഘട്ടത്തിലും ഒലു പൂർത്തിയായി എടുക്കുകയും പിന്നെ പള്ളിയിലേക്ക് ധാരാളമായി നടക്കുകയും. വന്തിളാറു സ്വലാത്തി ബാദ സ്വല, ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരം വരെ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക, കണ്ടോ. അത് ഇസ്ലാമിക രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നവനെ പോലെ പുണ്യുള്ള കാര്യമാണ് ഫദാലിക്കു ജിബാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ കുറെ ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകുന്ന കാര്യം, പള്ളിയിൽ വെച്ച് വീട്ടിൽ നിന്ന് ഒതുകൊടുത്ത് വരുന്ന കാര്യം, പ്രത്യേകിച്ച് രാത്രിയിൽ പള്ളിയിലേക്ക് നടന്നു വരുന്നത്, മൻ മശാഫി ദുൽമത്തിൽ ലൈലി ഇലൽ മസ്ജിദി, രാത്രിയുടെ ഇരുട്ടിൽ ഒരാൾ പള്ളിയിലേക്ക് നടന്നു വന്നു, എന്നാൽ ലഖിയല്ലാഹു അസ്സമജല്ല ബിനൂരിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ അല്ലാഹുവിനെ ഒരു പ്രകാശത്തോടെ അഭിമുഖീകരിക്കുന്നതാണ്. അവിടെ അവന് പ്രത്യേക വെളിച്ചം അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നതാണ്. അപ്പോ രാത്രിയല്ലേ, ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടല്ല അവർ പ്രത്യേകിച്ച് പള്ളിയിൽ വരാൻ മടിക്കരുത്, രാത്രിയിൽ നടത്തി വരുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം. പിന്നെ പള്ളിയിലേക്ക് വരുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വലതുകാൽ വെച്ച് പ്രവേശിക്കണം. അനസ് ഇബ്നു മാലിക് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മിന സുന്നതി ഇദാ ദഖൽത അൽമസ്ജിദ അൻ തബ്ദഅ ബിർജ്ലിക അൽയുംന, അനസ് റളിയല്ലാഹു അൻഹു പറയാണ് സുന്നത്തിൽ പെട്ടതാണ്, നീ പള്ളിയിലേക്ക് കടക്കുമ്പോൾ നിന്റെ വലതുകാൽ കൊണ്ട് തുടങ്ങുക, വൈദാ ഖറജ്ത പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അൻ തബ്ദഅ ബിർജ്ലിക അൽയുസ്ര ഇടതുകാൽ കൊണ്ട് തുടങ്ങുക. അപ്പൊ കയറുമ്പോ വലതുകാൽ വെച്ച് കയറാ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടതുകാൽ വെച്ചിട്ട്. മാത്രമല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിരുന്നു എന്ന് ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. ഇനി പള്ളിയിലേക്ക് കടക്കുമ്പോഴുള്ള ദിക്ർ, എല്ലാവരും ഉംറക്ക് പോകുമ്പോ മാത്രം പഠിക്കുന്ന ദിക്ർ ഉണ്ട്. ഏതാ? അഊദു ബില്ലാഹിൽ അലീം വബി വജീഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ്ശൈത്താനിർ റജീം. ആളുകളെ വിചാരിച്ചു ഉംറക്കും അജ്നും പോകുമ്പോ മക്കത്തെ പള്ളിക്കും മദീനത്തെ പള്ളിക്കും മാത്രമുള്ളതാണ്? അല്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദാ ദഖലൽ മസ്ജിദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഈ ദുആ പറഞ്ഞിരുന്നു. എന്ത്? അഊദു ബില്ലാഹിൽ അലീം പറഞ്ഞോളി, അഊദു ബില്ലാഹിൽ അലീം വബി വജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ്ശൈത്താനിർ റജീം. ആ വലിയ കാര്യമാണ് നിസ്കരിക്കാൻ ശൈത്താനെ രക്ഷപ്പെടാനേ ഉണ്ടോ? അള്ളാഹുവിന്റെ മഹാനായ അള്ളാഹുവിനു ഞാൻ അഭയം തേടുന്നു, അവന്റെ ആദരണീയമായ മുഖം മുഖേന, അവന്റെ എന്നെന്നുമുള്ള അവന്റെ അധികാരം മുഖേന ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. എന്തിൽ നിന്ന്? മിനശ്ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും. കാല ഫൈദാ കാല ദാലിക, അയാൾ അങ്ങനെ പറഞ്ഞാൽ, ഖാല ശൈത്താൻ, ശൈത്താൻ പറയും, ഹുഫ്ള മിന്നി സായിറുൽ യൗം, ഈ ഇന്ന് ബാക്കിയുള്ള സമയം മുഴുവനും നീ എന്നിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. അപ്പൊ ശൈത്താനിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള പ്രത്യേക ദുആണിത്. അഞ്ചു നേരം അതങ്ങോട്ട് പറയാ. എന്താ പറയേണ്ടത്? ഇപ്പൊ തന്നെ പഠിച്ചോളി, ഇനി മറക്കണ്ട. അഊദു ബില്ലാഹിൽ അലീം വബി വജീഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ്ശൈത്താനിർ റജീം. അത് എഴുതി വാങ്ങിയിട്ട് പോയാൽ മതി. മനസ്സിലായില്ലേ? പിന്നെ പള്ളി കയറുമ്പോ പിന്നെ നമ്മൾ പറയേണ്ടത് എല്ലാവർക്കും അറിയാം, അല്ലാഹു മഫ്തഹലി അബ്വാബ റഹ്മതിക. പക്ഷെ അതിന്റെ മുമ്പ് ഒരു സലാത്തും സലാമും ഉണ്ട്. അത് പലർക്കും അറിഞ്ഞുകൂടാ. ആ ഹദീസ് ഞാൻ കേൾപ്പിക്കാം. ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫൽയുസല്ലിം അലൻ നബിയ്യി, നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവൻ നബിയുടെ മേൽ സലാം പറയട്ടെ എന്ന്. കണ്ടോ? മാത്രമല്ല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല മസ്ജിദ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഖാല ബിസ്മില്ലാഹ് എന്ന് പറയും. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഒന്നും വേണ്ട, എന്തേ ഉണ്ടല്ലോ, ബിസ്മില്ലാഹ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വരണം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. വൈദാ ഖറജ പുറത്തു പോകുമ്പോഴും അങ്ങനെ തന്നെ, ബിസ്മില്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അപ്പൊ സലാത്ത് ഈ ഹദീസിന് കിട്ടി. പിന്നെ സലാം പറയുന്നത് നേരത്തെ നീ പറയും ചെയ്തു. അപ്പൊ രണ്ടും കൂടി കൂട്ടി പറയുമ്പോ എങ്ങനെ പറയണം? ബിസ്മില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വസല്ലിം. എന്നിട്ട് പറയണ്ട് അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക. പുറത്തു വരുമ്പോ ഇടതുകാൽ വെച്ചിട്ട് ബിസ്മില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വസല്ലിം അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പള്ളിയിൽ പ്രവേശിക്കുന്നതിനുള്ള നിബന്ധന ഇതിവിടെ എഴുതി വെക്കണം കേട്ടോ. ഇതൊക്കെ എത്രയേ നമ്മൾ സലാത്തും സലാമും നഷ്ടപ്പെടുത്തിയത്, എത്ര സലാത്തിന്റെ ചാൻസാ പോയത് അറിയാത്തതുകൊണ്ട്. അപ്പൊ അത് നമ്മൾ പഠിക്കണം, വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പള്ളിയിൽ എപ്പോൾ പ്രവേശിച്ചാലും രണ്ടരക്കാത്ത് തഹിയത്ത് നിസ്കരിക്കണം. ഇപ്പൊ ഖുതുബ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വരെ എന്തു വേണം? തഹിയത്ത് നിസ്കരിക്കണം. ആ ഖുതുബ തുടങ്ങിയില്ലേ മെല്ലെ വന്നിട്ട് അവിടെ ഇരിക്കും. ഏ അപ്പൊ നിസ്കരിച്ചാൽ വൈകി ഒന്നും ഇമാം മനസ്സിലാക്കൂലേ, മാത്രമല്ല ഖുതുബ ശ്രദ്ധിക്കുവാൻ കഴിയില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ സുലൈഖുനിൽ ഖത്ഫാനി എന്ന സഹാബി ഒന്നു അങ്ങനെ തന്നെ അവിടെ ഇരുന്നു. നബി ഖുതുബ നിർത്തി, യാ സുലൈഖ്, സുലൈഖ് എന്ന് വിളിച്ചു. എന്നിട്ട് ഖും ഫർകഅ റകഅത്തൈൻ, എണീറ്റ് രണ്ട് റകഅത്ത് നിസ്കരിക്കുക. ഹലോ, കാരണം എന്താ? ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫൽയർകഅ റകഅത്തൈൻ ഖബ്ല അൻ യജ്ലിസ, നിങ്ങൾ പള്ളിയിൽ പ്രവേശിച്ചാൽ അയാൾ രണ്ട് റകഅത്ത് നിസ്കരിക്കട്ടെ ഇരിക്കുന്നതിനു മുമ്പ്. അപ്പൊ പള്ളിയിൽ ജമാഅത്ത് നടക്കുകയാണെങ്കിലോ അപ്പൊ നിസ്കരിക്കണോ? അത് വേണ്ട. കാരണം എന്താ? ജമാഅത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഇഖാമത്ത് കൊടുത്താൽ പിന്നെ സുന്നത്ത് പാടില്ല, ഇഖാമത്ത് കൊടുത്താൽ പിന്നെ സുന്നസ്കാരില്ല. ഇപ്പൊ നമ്മൾ ഇഖാമത്തിന് തൊട്ട് മുമ്പ് വന്നു, നമ്മൾ കൈകെട്ടി, കൈകെട്ടി നമ്മൾ റുക്കു ആകുമ്പോഴത്തേന് ഇഖാമത്ത് കൊടുത്തു, റക്അത്ത് പൂർത്തിയായിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? കൈ അഴിച്ചിട്ട് ജമാഅത്തിൽ കൂടണം, സമയം നോക്കി തുടങ്ങിയാൽ മതി. മനസ്സിലല്ലേ? കാരണം എന്താ? ലാ സലാ ഇദാ ഉഖീമത്തി സലാത്ത് ഫലാ സലാത്ത ഇല്ല മക്തൂബ, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചാൽ പിന്നെ പിന്നെ ഫർളല്ലാത്ത നിസ്കാരം പറ്റൂല. മനസ്സിലായില്ലേ? സുന്നത്ത് പറ്റൂല. അപ്പൊ അതോ പള്ളിയിൽ എപ്പോൾ പ്രവേശിച്ചാലും തഹിയത്ത് നിസ്കരിക്കണം. ഇവിടെ ഒരു ഇഷ്കാലുണ്ട്, ഹനഫി പള്ളിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും രാവിലെ ഉദിച്ച് 20 മിനിറ്റ് കൈയോളം നിസ്കരിക്കാൻ പാടില്ല, അതുപോലെ മഗ്‌രിബിന് തൊട്ട് മുമ്പ് 20 മിനിറ്റ് നിസ്കരിക്കാൻ പാടില്ല, മൊഹറിന്റെ തൊട്ട് മുമ്പ് 20 നിസ്കരിക്കാൻ പാടില്ല, 20 മിനിറ്റ് അല്ലേ ഹനഫി പള്ളിയില് പിടിക്കൊരു. യഥാർത്ഥത്തിൽ നിസ്കാരം വിരോധിക്കപ്പെട്ട 5 സമയങ്ങളുണ്ട്. ഏതൊക്കെയാത്? 3 സമയം പലർക്കും അറിയുള്ളൂ, എന്ന് സുബൈ നിസ്കരിച്ചിട്ട് ഉദയം വരെ, പിന്നെ സൂര്യൻ മധ്യത്തിലായിട്ട് മധ്യത്ത് തെറ്റുന്നത് വരെ, പിന്നെ അസർ നിസ്കരിച്ചിട്ട് മഗ്‌രിബ് വരെ. ഈ 3 അറിയുള്ളൂ. അത് 3 മൊത്തത്തിൽ പറയുമ്പോ, അതൊന്നുകൂടി കറക്റ്റ് ആക്കി പറയുമ്പോ, സുബൈ ജമാഅത്ത് കഴിഞ്ഞിട്ട് സൂര്യോദയം വരെ എന്ന് പറഞ്ഞാൽ സൂര്യോദയം തുടങ്ങി ഉദിച്ചു പൂർത്തിയാകുന്നത് വരെ 20 മിനിറ്റ് ഉണ്ട്. അപ്പൊ അവിടെ 2 ടൈമായി. അതുപോലെ തന്നെ അസർ നിസ്കരിച്ചിട്ട് മഗ്‌രിബ് വരെ എന്ന് പറയുമ്പോ അസ്തമയം തുടങ്ങി അസ്തമിച്ച് പൂർത്തിയാകുന്ന വരെ 10-15 മിനിറ്റ് ഉണ്ടാവും, 15-20 മിനിറ്റ് ഉണ്ടാവും. അതും നിസ്കാരം വിരോധിക്കപ്പെട്ട സമയമാണ്. പക്ഷേ ആ വിരോധിക്കപ്പെട്ട സമയത്ത് പാടില്ല എന്ന് പറഞ്ഞ നിസ്കാരം കാരണമില്ലാത്ത നിസ്കാരങ്ങളാണ്. ഏതാ കാരണമില്ലാത്ത നിസ്കാരം? സബബ്, സബബില്ലാത്ത നിസ്കാരം അറിയില്ല. സുന്നത്ത് മുത്തലക്കാന്ന് പിടിച്ചിട്ടുണ്ടോ? സുന്നത്ത് 2 തരമുണ്ട്, സുന്ന മുഖയ്യത, സുന്ന മുത്തലക്ക. അതായത് സമയത്തിന്റെയും റക്അത്തിന്റെയും ഒക്കെ ക്ലിപ്തമുള്ള നിസ്കാരം. ഇപ്പോ റവാത്തിബ് സുന്നത്തുകൾ, ലോഹറിന് മുമ്പ്, ലോഹറിന് ശേഷം, മഗ്‌രിബിന് ശേഷം, ഇശാക്ക് ശേഷം, സുബ, ഇങ്ങനെ സ്വർണ്ണ നിസ്കാരത്തിന് മുമ്പും പിമ്പുള്ളു, അതൊക്കെ അത് മുഖയ്യതാണ്, ഉപാധി വെച്ചിട്ടില്ല, എന്റെ സമയവും റക്അത്തും ഒക്കെ ക്ലിപ്താക്കിയിട്ടാണ്. എന്നാൽ സമയമോ റക്അത്തോ ക്ലിപ്തമാക്കാതെ ഈരണ്ടായിട്ട് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കാം. ഇപ്പൊ വെള്ളിയാഴ്ചയൊക്കെ ഇബ്നു ഉമർ റളിയല്ലാഹുവിനൊക്കെ പള്ളിയിൽ വന്നാല് ഇമാമ് മിമ്പറിൽ കയറുന്നത് വരെയും ഈരണ്ടായി അങ്ങനെ നിസ്കരിച്ചുകൊണ്ടേ റക്അത്തൈൻ റക്അത്തൈൻ. ഇതിന് സുന്നത്തു മുത്തലഖ എന്നാ പറയാ. എന്താ പറയാ? അസ്സുന്നത്തുൽ മുത്തലഖ. ആ സുന്നത്ത് വിരോധിക്കപ്പെട്ട സമയത്ത് പാടില്ല. അതേ സമയത്ത് ഈ വിരോധിക്കപ്പെട്ട 5 സമയത്തും തഹിയത്ത് നിസ്കരിക്കാം. പള്ളി കയറി ചില ആളുകൾ മഗ്‌രിബിന് മുമ്പ് പള്ളി കയറിയ നിസ്കാരം വിരോധിക്കപ്പെട്ട സമയം നിസ്കരിക്കൂല, അവിടെ ഇരിക്കും. മൊഹറിന്റെ തൊട്ടു മുമ്പ് വന്ന സൂര്യ മധ്യത്തിലാണ്, ബാങ്ക് കൊടുത്തിട്ടില്ല, അവിടെ ഞാൻ നിസ്കരിക്കൂല എന്ന് പറയും. അതുപോലെ സുബൈക്ക് ശേഷം വന്നാൽ ഉദിക്കുന്നതിന് മുമ്പ് സുന്നസ്കരിക്കൂല, അത് ശരിയില്ല. സബബുള്ള നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം. ഈ സമയത്ത് പറ്റുമോ? പറ്റും. മറന്നുപോയ നിസ്കാരം ഈ സമയത്ത് പറ്റുമോ? പറ്റും. ഗ്രഹണ നിസ്കാരം പറ്റുമോ? പറ്റും. തഹിയ്യത്ത് നിസ്കാരം പറ്റും. അപ്പൊ പറ്റൂല എന്ന് പറഞ്ഞ ഏതാ? കാരണമില്ലാത്ത നിസ്കാരം. അതേതാ? സുന്നത്ത് മുത്തലഖ. ഒരാൾക്ക് ഈരണ്ടായിട്ട് നിസ്കരിച്ചുകൊണ്ടേയിരിക്കാന്ന് പറഞ്ഞില്ലേ, ആ നിസ്കാരം എപ്പോ പാടില്ല? നിസ്കാരം വിരോധിക്കപ്പെട്ട സമയത്ത് പാടില്ല. അപ്പൊ പള്ളിയിൽ എപ്പോ പ്രവേശിച്ചാലും രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കണം എന്ന കാര്യം പല ആളുകൾക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? സുലൈഖുൽ ഖത്ഫാനിന്റെ ഹദീസൊക്കെ മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും പല ആളുകൾക്കും അത് അറിഞ്ഞുകൂടാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ പള്ളി കയറിയിട്ട് രണ്ടരക്ക സുന്നത്ത് നിസ്കരിച്ചിട്ടാ വീട്ടിൽ പോവുക. നമ്മളാളുകൾ യാത്ര പോകുമ്പോ രണ്ടരക്ക നിസ്കരിക്കും, വരുമ്പോഴോ നേരെ പുരേക്കങ്ങ് പോയും. അല്ല, യാത്ര കഴിഞ്ഞ് വരുമ്പോ തൊട്ടടുത്ത പള്ളി കയറി രണ്ടരക്ക നിസ്കരിച്ചിട്ടാ എന്ത് ചെയ്യേണ്ടത്? വീട്ടിലേക്ക് പോകേണ്ടത്. അത് പല ആളുകൾക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പ്രത്യേകിച്ച് പകൽ സമയത്തൊക്കെ ആണെങ്കിൽ രണ്ടരക്ക നിസ്കരിക്കും, എന്നിട്ടാണ് വീട്ടിലേക്ക് പോകാറുള്ളൂ. പിന്നെ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കൽ, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കൽ, അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മള് ബാങ്ക് വിളിച്ച് 20 മിനിറ്റ് ഉണ്ട്, ആ 20 മിനിറ്റും നമ്മൾ പള്ളിയിൽ ഇരിക്കുന്ന എന്തിനു വേണ്ടിയാ? പള്ളിയിൽ ആ ജമാഅത്തിന് വേണ്ടി മാത്രമാണ്. ആ 20 മിനിറ്റും നിസ്കരിക്കുന്നത് പോലുള്ള പുണ്യം നമുക്ക് കിട്ടും. അതിന് ഹദീസ് ഉണ്ട്, മൻ ജലസ ഫിൽ മസ്ജിദി ഫഹുവ ഫീ സ്വലാത്തിൻ മാ ദാമ യൻതളിറു സ്വലാ. കണ്ടോ, ലാ യസാലു അഹദുക്കും ഫീ സ്വലാത്തിൻ മാ ദാമത്തി സ്വലാത്തു തഹ്ബിസുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിലായിക്കൊണ്ടേയിരിക്കും, നമസ്കാരം അവനെ തടഞ്ഞു വെക്കുന്നിടത്തോളം സമയം അവനവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തടസ്സം നിസ്കാരം മാത്രമാണ്. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ പള്ളിയിൽ ഇരിക്കുന്നതെങ്കിൽ അയാൾക്ക് എന്തായി? നിസ്കരിച്ചത് പോലുള്ള കൂല്യം. അപ്പൊ ഒരു നിസ്കാരം ഉദാഹരണമായിട്ട് മഗ്‌രിബിന് വന്നു, ഇശ കഴിഞ്ഞിട്ടേ പോണുള്ളൂ എന്ന് തീരുമാനിച്ചു, ഖുർആൻ ഓതി പ്രാർത്ഥിച്ച് പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ് എങ്കിൽ അത്രയും സമയം നിസ്കരിച്ച പുണ്യം കിട്ടും. 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 1.5 മണിക്കൂർ അയാൾക്ക് നമസ്കരിച്ച പുണ്യം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. മാത്രമല്ല, അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. ആ ഹദീസ് ഇങ്ങനെയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മലായികത്ത തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മജ്‌ലിസിഹി. മലക്കുകൾ നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, അയാൾ അയാളുടെ മജ്‌ലിസിൽ ഇരിക്കുന്നിടത്തോളം. തഖൂലു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ർഹംഹു. അല്ലാഹുവേ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ, ഇയാളോട് കരുണ കാണിക്കണേ. പക്ഷെ മാലം യുഹദിസ്, അയാൾക്ക് ഒന്നും മുറിഞ്ഞിട്ടില്ലെങ്കിൽ, ഒന്നും മുറിഞ്ഞാൽ വേണ്ടു പോയി എന്ത് ചെയ്യണം? ഒന്നും എടുത്തു വരണം, ഒന്നോടുകൂടിയിരിക്കണം. വഹദക്കും ഫീ സ്വലാത്തിൻ മാ കാന്ത സ്വലാത്തു തഹ്ബിസുഹു. നിങ്ങൾ ഒരാൾ നിസ്കാരത്തിലായിക്കൊണ്ടേയിരിക്കും, നിസ്കാരം അയാളെ അവിടെ തടഞ്ഞു വെക്കുന്ന സമയത്തോളം. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പള്ളിയിൽ വന്ന് എപ്പോഴും ചില ആളുകളൊക്കെ എന്തെങ്കിലും മാനസികമായ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ വേഗം വരിക, പള്ളിയിൽ വരിക, ഒന്നുകൊടുക്കുക, രണ്ടരക്കാലത്ത് നിസ്കരിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, വീണ്ടും നിസ്കരിക്കുക. രണ്ടരക്കാലത്ത് നിസ്കാരം വിരോധിക്കപ്പെട്ട സമയം അല്ലെങ്കിൽ ഈ രണ്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുക. വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മളെ എല്ലാ വിഷമങ്ങളും അതുമുഖേന ഇൻഷാല്ലാ പരിഹരിക്കപ്പെടും. അങ്ങനെയുള്ള ഒരു സമാധാനത്തിന്റെ കേന്ദ്രമാണ് നമ്മുടെ പള്ളി എന്ന കാര്യം. എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കണം. പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആളുകൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതിന്റെ ആദാബുകൾ ഇൻഷാല്ലാ അതെല്ലാം ഖുതുബയിൽ നിങ്ങൾക്ക് ലഭിക്കും. ചില സൂചനകൾ മാത്രം ഞാൻ നൽകുകയാണ്. ഇപ്പോ പള്ളിയിൽ വെച്ച് കച്ചവടം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അറായിത്തുമ്മൻ യബിഉ യബ്താഉ ഫിൽ മസ്ജിദി, വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് കണ്ടാൽ പള്ളിയിൽ വെച്ച് ഫഖൂലു ലാ അർബഹ അല്ലാഹു തിജാറത്ത്, നിന്റെ കച്ചവടം അല്ലാഹു ലാഭകരമാക്കാതിരിക്കട്ടെ എന്ന് പറയണം. പള്ളിക്ക് പുറത്തല്ലാതെ പള്ളിയിൽ ഉള്ളിൽ ചിന്തിക്കാൻ പാടില്ല, ഒരു കച്ചവടവും പാടുള്ളതല്ല. വൈദാ റായിത്തും മന്യസു നാലത്തൻ, നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും സാധനം പള്ളിയിൽ ഒന്ന് അന്വേഷിക്കുക. എന്റെ കാളക്കുട്ടിയെ കാണാനില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടുകണോ എന്ന് ചോദിക്കുക. പറ്റുമോ? എന്റെ മോട്ടോർ ബൈക്ക് കാണാനില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടുകണോ? പള്ളിയിൽ നിന്ന് അങ്ങനെ ചോദിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും നഷ്ടപ്പെട്ട സാധനം അന്വേഷിച്ചാൽ ഫഖൂലു ലാ റദ്ദല്ലാഹു അലൈക്, അള്ളാഹു നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം. പരസ്യമായിട്ട് തന്നെ പറയണം എന്നാ പറഞ്ഞ്, ആ പറഞ്ഞോനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, പള്ളിയുടെ മഹത്വം. അതേസമയത്ത് പള്ളിയില് സംഭാവന ശേഖരിക്കാൻ പറ്റുമോ, അതിനെ സംബന്ധിച്ച് സൗദിയിലെ പണ്ഡിത സമിതിയോട് ചോദ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, യജൂസു ജംഉ തബറുആത്തിൽ മാലിയ ഫിൽ മസ്ജിദി ലിൽ ജംഇയാത്തിൽ ഖൈരിയ, സാമ്പത്തികമായ സംഭാവന പിരിക്കൽ പള്ളിയിൽ ജായിസാണ്, നല്ല സംഘങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങൾ സംഘടിതമായി നടത്തുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ വെച്ച് സംഭാവന പിരിക്കുന്നത് ശേഖരിക്കുന്നത് കുഴപ്പമില്ല. ലിമാ ഫീ ദാലിക മിന തആവുനിൽ ബിരി വത്തഖ്വ ബിൽ ഖൈർ, നന്മയുടെ കാര്യത്തിൽ പരസ്പരം സഹായിക്കൽ അതിലുണ്ട്. അള്ളാഹു പറഞ്ഞു, വതആവനു അലൽ ബിരി വത്തഖ്വ. ഒരു പാവപ്പെട്ടവൻ വന്നു റസൂലിന്റെ കാലത്ത്, അയാൾക്ക് വിഷമറമ്മ നബി എന്ത് ചെയ്തു, അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു, അയാൾക്ക് സംഭാവന കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, ഓരോരുത്തർ കൊടുത്തു കൊടുത്തു, വസ്ത്രങ്ങളും മറ്റൊക്കെ അയാൾക്ക് ധാരാളം ലഭിച്ചു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ അത് പള്ളിയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഉള്ളിരുന്ന് പള്ളിയിൽ വരാൻ പാടില്ല. അത് നമ്മളെ ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളി ഇതൊക്കെ തിന്നാൽ എന്തുണ്ടാവും, വായയ്ക്ക് പ്രത്യേക മണമുണ്ടാവും, മനസ്സിലായില്ലേ? അങ്ങനെ ഉള്ള ആളുകൾ പള്ളിയിൽ വരരുത്. മൻ അക്കല അൽ ബസല വസൂം വൽ ഖുറാസ് فلا يقربن مسجدنا فان الملائكه تتأذى مما يتأذى من بنو ادم. നിങ്ങൾ ആരെങ്കിലും ഉള്ളിരുന്നാൽ അവൻ നമ്മുടെ പള്ളിയെ സമീപിക്കരുത്, മലക്കുകൾ അതുകൊണ്ട് വിഷമിക്കും, ആദമിന്റെ മക്കൾ വിഷമിക്കുന്നത് പോലെ തന്നെ, മനസ്സിലായില്ലേ? അപ്പൊ അതും വിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എന്ന് ചില ആളുകളൊക്കെ ഈ ബീഡി വലിച്ചിട്ട് ബീഡിന്റെ മണം ധാരാളം ബീഡി സുജൂദ് കിടക്കുമ്പോ അവന്റെ ശ്വാസം നമ്മുടെ മുഖത്തേക്കായിരിക്കും, വളരെ ഇതുള്ള അവസ്ഥയാണ്. കുട്ടികളൊക്കെ ചുംബിക്കാൻ വേണ്ടി എടുത്ത കുട്ടികൾ ഇങ്ങനെ ആക്കും ഈ ബീഡി മണം കൊണ്ട്, മനസ്സിലായില്ലേ? ചില സെൽഫികൾക്ക് ഇപ്പോഴും അതങ്ങോട്ട് മാറ്റാനായിട്ടില്ല ബീഡി കണ്ടിങ്ങനെ അല്ലേ. കഞ്ചാവിനെ പറ്റില്ലേ പറയണത്, സാധാ ബീഡിയെ പറ്റില്ല, സിഗരറ്റ്, മനസ്സിലായില്ലേ? കഞ്ചാവിനെ ഹറാമാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് വെറുക്കപ്പെട്ട കാര്യമാണ്, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും പള്ളിയുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് ഖുതുബയിൽ നമുക്ക് വളരെ വിശദമായി തന്നെ പറയേണ്ടതുണ്ട്. പള്ളിയിൽ വരുമ്പോ വളരെ ഗാംഭീര്യത്തോടുകൂടി വരണം, നല്ല വസ്ത്രം ധരിച്ചു വരണം, സുഗന്ധം പൂശി വരണം. ഇതൊന്നും പലർക്കും അറിഞ്ഞു, സുബൈക്കൊക്കെ ചില ആളുകൾ വരിക, രാത്രി കടക്കപ്പായലെടുത്ത് ആ മണക്കണ ടീഷർട്ടും ആ ലാസ്റ്റ് കള്ളിത്തുണിയും കൊണ്ടാണ് വരിക. അതേസമയം അവന് ഓഫീസിൽ പോണ കണ്ടാലോ, ഏയ് ജോലിക്ക് കുളിച്ച് കുട്ടപ്പനായി നല്ല പാടില്ല. നല്ല വസ്ത്രം ധരിച്ചിട്ടാ വരേണ്ടത് പള്ളിയിൽ വരുമ്പോ, വൃത്തിയുള്ള വസ്ത്രം ധരിച്ചിട്ടാ വരേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രല്ല, പല്ല് തേക്കുന്ന കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ബുദ്ധിമുട്ടിക്കലാകുമായിരുന്നില്ലെങ്കിൽ ഓരോ നിസ്കാരത്തിന്റെ സമയത്തും പല്ല് തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അത് ഓരോ വധുവിന്റെ കൂടെ നിന്നുണ്ട്, എന്റെ കുല്യ സ്ഥലത്തിൽ ഓരോ നിസ്കാരത്തിനടുത്തും. അതുകൊണ്ടാണ് അറബികളൊക്കെ എന്ത് ചെയ്യുന്നത്, മിസ്വാക്ക് വെച്ചിട്ട് ഇക്കാമത്ത് കൊടുത്താ ഒന്നിങ്ങനെ ആക്കിയിട്ട്, അതാ എന്താന്നുള്ള വാക്ക് നടപ്പിലാക്കുക, ഓരോ നിസ്കാരത്തിനടുത്തും. അത്രമാത്രം ശുദ്ധിക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. അതുപോലെ തന്നെ ഇപ്പൊ കാണുന്ന ഒരു സ്ഥിതി എന്താ വെച്ചാല്, പള്ളിയില് ജമായത്തിന്റെ സമയത്ത് മാത്രം ഫാൻ ഇടുള്ളൂ, പിന്നെ ഫാനിന്റെ സ്വിച്ച് ഒക്കെ ഓഫാക്കി വെക്കല, ആരും ഒന്നും ഇട്ടാലും അത് വർക്ക് ചെയ്യൂല. എന്തൊരവസ്ഥയാണ്, പള്ളിയിൽ ആളുകൾക്ക് എപ്പോ വന്നാലും ഫാൻ ഇട്ടൂടെ? നിസ്കരിക്കുന്ന ആൾക്ക് ഞാൻ ആള് പള്ളിയിൽ വന്ന് കിടന്നു, പള്ളിയിൽ കിടക്കരുത് നീതിച്ചിട്ടുണ്ടാവും, എന്താ കിടക്കാൻ പാടില്ലേ, അള്ളാന്റെ പള്ളി എന്താ കിടന്നൂടാന്ന്. നിസ്കരിക്കുന്നവർക്ക് തടസ്സമാകുന്ന രൂപത്തിൽ പള്ളി വൃത്തികേടാക്കുന്ന തരത്തിൽ കിടക്കാൻ ഉറങ്ങാനും വിളിച്ച ആളുകൾ ഒന്ന് ഉറങ്ങിയിട്ട് ഇവിടേക്ക് കേത്താലൊലിച്ച് അത് പാടില്ല, ശ്രദ്ധിക്കണം. അതുപോലെ നിസ്കരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടില്ലാതെ, ഒരു പള്ളിയിൽ ഒരു മൂലക്കൊരാൾ കടന്നാൽ എന്താ, പള്ളിയിൽ വരുന്നവർക്ക് ഫാൻ ഇട്ടാൽ എന്താ, ഫാൻ പള്ളിക്ക് ഇടാനുള്ള തന്നെയല്ലേ, മുസ്ലിമീങ്ങളെ പൈസ അല്ലത്. അപ്പൊ പള്ളിയിട്ട് ആളുകൾ അടുപ്പിക്കല്ലേ നമ്മൾ വേണ്ടത്, അത് പള്ളിയിൽ നിന്ന് ആളുകൾ അകറ്റിയാ വേണ്ടത്, പാടില്ല. അതുപോലെ തന്നെ പള്ളിയിൽ ഒന്ന് ബാത്റൂം പോണെന്നിട്ട് വന്ന താക്കോൽ എവിടെ നോക്കിയാലും കാണൂല. അത് അവിടെ വെച്ച് ഇവിടെ വെച്ച് മറ്റോട് ഇക്കണം, ഇയാൾ ഇക്കണം. ഇയാൾക്ക് ബുദ്ധിമുട്ടിയിട്ട് വന്നതാ, ആ താക്കോല് കിട്ടുന്നിടത്ത് വെക്കണം, അവിടെ എഴുതി വെക്കണം ഇവിടെ ബാത്റൂമിന്റെ താക്കോൽ ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അതിന് നമ്മള് മുസ്ലിംകളുടെ ഒരു കേന്ദ്രമല്ലേ ഇത്. അതുപോലെ പള്ളി അടച്ചിടുക, നിസ്കാരം കഴിഞ്ഞ് 10 മിനിറ്റ് ദിക്കുതൽമത്തിന് പിന്നെ അതിന് ചാവി കൊണ്ട് ഇങ്ങനെ വാതിൽക്കും, എന്താ അങ്ങനെ ചാവി ഇങ്ങനെ ആക്കും, നിങ്ങളൊന്ന് വേഗം പോടാ എനിക്കത് കൂട്ടിയിട്ട് പോണോന്ന്. എന്തതിന്റെ അർത്ഥം? അതുകൊണ്ടിപ്പോ ഞാനിപ്പോ ഖുതുബ പറയുന്ന പള്ളി ഒരു വ്യക്തി നടത്തുന്ന പള്ളിയാ, അത് ഇമാമിനോടുള്ള നിർദ്ദേശം എന്താ അറിയോ? നിസ്കാരം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ അവിടെ തന്നെ ഉണ്ടാണ്, എവിടെ പോകാൻ പാടില്ല, പള്ളി തന്നെ ഉണ്ടാണ്. 1 മണിക്കൂർ, 1.5 മണിക്കൂർ മുമ്പ് വരിക, 1 മണിക്കൂർ എനിക്ക് പോവാ, ഇമാമിന് നിയമം വെച്ചിരിക്കുക. അപ്പൊ പള്ളി അടച്ചിടുക എന്നുള്ളത് ശരിയല്ല. പള്ളി അടച്ചിട്ടാലും പുറമേ ഒരു സ്ഥലം നിസ്കരിക്കാൻ ഉണ്ടാകണം. പല പള്ളികളിലും അതില്ല, ഔദുംകരയിൽ നിസ്കരിക്കേണ്ടി വരും, മൂത്രയിക്കാൻ വരാൻ പറ്റൂല. കണ്ട പള്ളിയിൽ പല ആളുകളും വന്നിട്ട് കളവ് നടത്തുന്നു, പള്ളിയിൽ നിന്ന് പല വൃത്തികേടാക്കുന്നു, അത് നോക്കാൻ ഒരുത്തിനെ അവിടെ നിർത്തണം. അതല്ല വേണ്ടത്, പള്ളിയിൽ എപ്പോഴും ഒരാളുണ്ടാവണം. പള്ളിയിലെ ഉദ്യോഗസ്ഥന്മാര് പള്ളിയിൽ ഉണ്ടാകണം, എല്ലാ സമയത്തും ഉണ്ടാകണം. ഒരാളെങ്കിലും പള്ളിയിൽ ഉണ്ടാകണം എപ്പോഴും. അപ്പൊ പിന്നെന്താ പള്ളി തുറന്നിട്ടാ പ്രശ്നമുണ്ടോ? ഒരാള് പള്ളിയിൽ ഉണ്ടെങ്കിൽ എന്താ പള്ളി തുറന്നിട്ടാല്? ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ധാരാളം വരുന്ന സ്ഥല, എപ്പോഴും ഒരാള് പള്ളിയിൽ വേണം. അത് ഓരോരുത്തരേറ്റോ, ഇന്ന് ഖാസിം, നാളെ ജദീർ, മറ്റന്ന മജീദ്, അങ്ങനെ ആഴ്ചക്ക് 7 ലിസ്റ്റ് ഉണ്ടായിക്കോ. തിങ്കളാഴ്ച ജദീറിന്റെ ഇച്ഛ, ജദീർ സുബൈ മുതല് രാത്രി വരെ എവിടെ ഉണ്ടാണ്? ഓരോരുത്തരും ഒരാൾ നിൽക്കട്ടെ, ഒരാഴ്ചയിൽ ഒരു ദിവസം പള്ളിക്ക് വേണ്ടി മാറ്റി വെക്കട്ടെ. ഇന്ന് പറ്റൂലെ അപ്പുറത്തേക്കായിക്കോ, അവന് അപ്പുറത്തേക്കാക്കാം. പള്ളിയിൽ എപ്പോഴും ആള് വേണം. ഒരാളെങ്കിലും ഇല്ലാതെ പള്ളി അനാഥായി കിടക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ പള്ളികളിൽ ധാരാളമായിട്ട് ദർസുകൾ, ഇസ്ലാമിക പഠനങ്ങൾ നടക്കണം. ഏത് സമയത്തും ഇവിടെ പള്ളിയിൽ വന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റണം. പഠിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നിരിക്കാൻ ഒരാൾ ലീവ് എടുത്തിട്ട് ഞാൻ കുറച്ച് പഠിക്കട്ടെ എന്ന് വിചാരിച്ചാൽ, ഇനി പള്ളിയിൽ വന്നതിന് സൗകര്യം വേണം, പള്ളിയിൽ അറിവുള്ള ആരെങ്കിലും വേണം, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി. എനിക്ക് ഫാത്തിഹ സൂറത്ത് അറിയില്ല ഉസ്താദെ, ഒന്ന് പഠിപ്പിച്ചു തരണം. എനിക്കൊന്നും നേരില്ല, ഞാൻ നിസ്കരിച്ചങ്ങ് പോയും അന്ന് പറ്റില്ല. ഇവിടെ ഒരാള് എപ്പോഴും ആൾക്ക് വല്ലതും പഠിപ്പിച്ചു കൊടുക്കാൻ വേണം. മനസ്സിലായില്ലേ? എത്ര ആളുണ്ട് ഓതാൻ അറിയാത്ത, എത്ര ആളുണ്ട് അറിയോ, ഫാത്തിഹ സൂറത്ത് അറിയാത്ത ആളുകളുണ്ട്. അപ്പൊ പള്ളികളിൽ ദീനിയായ ക്ലാസുകൾ ധാരാളമായി നടക്കണം. അതിനുള്ള ഒരു സംവിധാനം പള്ളികളിൽ ഉണ്ടാക്കണം. വെള്ളിയാഴ്ച മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, സൂര്യോദയത്തിന് ശേഷം ക്ലാസ് പാടില്ല. ജുമാ വരെ, ജുമാ നടക്കുന്ന പള്ളിയിൽ വെള്ളിയാഴ്ച സൂര്യോദയം മുതൽ കാലിയാണ് പള്ളി, ഇവിടെ തന്നെ ക്ലാസോ പ്രസംഗമോ ഒന്നും പാടില്ല പള്ളിയിൽ. കാരണം എന്താ, സുബഹി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചാൽ ജുമാന്റെ സമയം തുടങ്ങി. സൂര്യൻ ഉദിച്ചത് മുതൽ ഇമാം മിമ്പറിൽ കയറുന്നത് വരെ ജുമാക്ക് വരാനുള്ള സമയമാണ്. ഇപ്പൊ പള്ളിയിൽ വേറൊന്നും പാടില്ല, അതിനുവേണ്ടി പള്ളി കാലിയാക്കിയിടണം. ആ സമയത്ത് പള്ളിയിൽ വരാനുള്ള സൗകര്യം, അതുപോലെ തന്നെ പള്ളിയിൽ കുറച്ച് കുടിക്കാനുള്ള വെള്ളം പള്ളിയിൽ. ഇപ്പൊ വലിയ പുണ്യമായിട്ട് ഗൾഫിലൊക്കെ പോയ ഏത് പള്ളിയിൽ കയറിയാലും നമുക്ക് ഇഷ്ടംപോലെ നല്ല വെള്ളം കിട്ടും കുടിക്കാൻ. നമ്മളെ പല പള്ളിയിലും തുടക്കത്തിലൊക്കെ ഒരു വെള്ളത്തിൻ്റെത് വെക്കും, പിന്നെ ഞെക്കിയാലും കിട്ടൂല, തുറന്നാലും കിട്ടൂല, അതങ്ങ് നശിച്ചു പോല. അതാകരുത്, പള്ളിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കിട്ടണം. മനസ്സിലായില്ലേ? ആളുകൾക്ക് ഒന്ന് വിശ്രമിക്കാൻ പള്ളിയിൽ നിന്ന് വന്ന് വിശ്രമിച്ച് പ്രാർത്ഥിച്ച് അതിനൊന്നും യാതൊരു തടസ്സം ഉണ്ടാകരുത്. ആരെങ്കിലും വന്നിട്ട് നല്ല ചൂടുണ്ട്, പക്ഷെ ഫാനിട്ട അവിടെ ആരെങ്കിലും ദേഷ്യപ്പെടുവോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് ഫാൻ ഇടാക്കി വെക്കണം. അപ്പൊ അവന് നമ്മള് ഫാൻ ഇട്ട് കൊടുക്കണം, ഫാൻ ഇട്ടോ എന്ന് പറഞ്ഞ് ഫാൻ അതിനുള്ള തന്നെയല്ലേ, മുസ്ലിമീങ്ങളെ പൈസ അല്ലത്, മുസ്ലിമിന്റെ അല്ലേ പള്ളി. അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് പള്ളിയുമായി ആളുകളെ അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. അത് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരുപാട് സംഗതികൾ പറയാനുണ്ട്, പക്ഷേ കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. കാരണം ഇനി ഇതിനുശേഷം സ്ത്രീകൾക്ക് ഒരല്പനേരം ക്ലാസ് താഴെ എടുക്കുന്നുണ്ട്, അതിനു വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ ഈ ആർത്തവകാരി പള്ളിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു മസ്അല മാത്രം ഇവിടെ ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്.
ഇൻഷാ അല്ലാ ഇശാക്ക് ശേഷം അല്ല മഗ്‌രിബിന് ശേഷം നമുക്ക് ആ മസ്അല ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പുണ്യകർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പള്ളി പരിപാലിക്കുന്നവരെ കുറിച്ച് ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കുന്നവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരും നമസ്കാരം നിലനിർത്തുന്നവരും ആയിരിക്കണം, സകാത്ത് കൊടുക്കുന്നവരായിരിക്കണം, അള്ളാഹുവിനെ മാത്രം പേടിക്കുന്നവരായിരിക്കണം, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പള്ളിക്ക് കമ്മിറ്റി ഉണ്ടാക്കും, ആരാ വലിയ പൈസക്കാരൻ, പക്ഷേ പള്ളിക്ക് വരൂല. പൈസക്കാരൻ മാത്രമല്ല, ചിലപ്പോ പലിശക്കാരനുമായിരിക്കും, അറിയപ്പെട്ട വട്ടിപ്പലിശന്റെ ആളായിരിക്കും, പക്ഷെ ഓനെ പ്രസിഡന്റ് ആക്കണം. എന്തിനാ? എന്നാല് ശമ്പളം കൊടുക്കാൻ പൈസ തികയാക്കുമോ കൊടുത്തോളൂ അതിനു വേണ്ടിട്ട്. പള്ളിക്ക് വരൂല, ജമായത്തിനും ഇല്ല, ഇതിന് കാറിലും ഇങ്ങനെ പോവും, ഇങ്ങോട്ട് ഇറങ്ങൂല, നല്ല കാര്യമുണ്ടോ? അപ്പൊ അങ്ങനത്തോലൊന്നും പള്ളി കമ്മിറ്റി പാടില്ല. പള്ളിയിൽ നിന്ന് കൃത്യം നിസ്കരിക്കുന്ന ആളായിരിക്കണം, സക്കാത്ത് കൊടുക്കുന്ന ആളായിരിക്കണം, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ആളായിരിക്കണം. അങ്ങനെ വിശുദ്ധന്മാരുള്ള ആള ഒരു കേന്ദ്രമാണ് പള്ളി, മനസ്സിലായില്ലേ? അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്കുള്ള പ്രേരണ ഈ പള്ളിയിൽ നിന്നുണ്ടാകണം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പള്ളിയിൽ ഒന്നാണ്ടാണ്. പള്ളി പോയി പറയാന്ന് പറയും അല്ലേ, ഇവിടെ വേണം പള്ളി പോയി പറയാൻ. പള്ളി പോയി പറഞ്ഞ പരിഹാരം ഉണ്ടാകണം. കല്യാണം ഇല്ലാത്തവർക്ക് കല്യാണം, വീടില്ലാത്തവർക്ക് വീട്, എല്ലാം പള്ളി പോയി പറഞ്ഞ പരിഹാരം ഉണ്ടാണ്. പള്ളി അങ്ങനത്തെ ഒരു ഇജ്തിമാഇന്റെ, ഒരു സംഗമത്തിന്റെ, മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന്റെ ഒരു കേന്ദ്രമായി മാറണം. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പള്ളി എല്ലാ നിലക്കും ഈ പ്രദേശത്തുള്ള എല്ലാ സലഫി പ്രവർത്തനങ്ങളുടെയും ഒരു കേന്ദ്രമായി, യോജിപ്പിന്റെയും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു കേന്ദ്രമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം.